എന്നൊരു ആഗ്രഹം കർത്താവ് തന്റെ കൃപയെ നമ്മുടെ മേൽ ചൊരിയുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
ഇന്ന് രാത്രി കർത്താവ് തന്റെ കൃപയെ നമ്മുടെ മേൽ ചൊരിയുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
സുവിശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക.
സുവിശേഷം ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക.
നമ്മുടെ അടുത്ത് തന്നെ വലിയ മാരാമൺ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള യോഗങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്.
നമ്മുടെ അടുത്ത് തന്നെ വലിയ മാരാമൺ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള അനേക യോഗങ്ങൾ നടക്കുന്നുണ്ട്.
സുവിശേഷം ലോകത്തിന്റെ 5 വൻകരകളിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
സുവിശേഷം ലോകത്തിന്റെ 5 വൻകരകളിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ
എല്ലാ പ്രിയപ്പെട്ടവരും സുവിശേഷത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്.
എല്ലാ പ്രിയപ്പെട്ടവരും സുവിശേഷത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സദ്വർത്തമാനമാണ്.
സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സദ്വർത്തമാനമാണ്.
ഇന്ന് ലോകത്തിൽ നാം എവിടെ ശ്രദ്ധിച്ചാലും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായ ശബ്ദങ്ങൾ മാത്രമേ നാം കേൾക്കുന്നുള്ളൂ.
ലോകത്തിൽ നാം എവിടെ ശ്രദ്ധിച്ചാലും നമ്മെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ മാത്രമേ നാം കേൾക്കുന്നുള്ളൂ.
നമ്മളെ ആശ്വസിപ്പിക്കുന്നതായ ശബ്ദം ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ സുവിശേഷം മാത്രമാണ്.
നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ ശബ്ദം ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ സുവിശേഷം മാത്രമാണ്.
സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വർത്തമാനം, നല്ല വാർത്തയെന്നാണല്ലോ അതിന്റെ അർത്ഥം.
സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്തയെന്നാണല്ലോ അതിന്റെ അർത്ഥം.
പല അർത്ഥത്തിൽ സുവിശേഷം നല്ല വാർത്തയാണ്.
പല അർത്ഥത്തിൽ സുവിശേഷം നല്ല വാർത്തയാണ്.
ഒന്ന് കാലത്തികളിൽ പിതാവായ ദൈവം തന്റെ പുത്രനിൽ കൂടെ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നിവർത്തിച്ചിരിക്കുന്നു എന്നാണ് സുവിശേഷം ആദ്യമായിട്ട് നമ്മളോട് പറയുന്നത്.
കാലത്തികളിൽ പിതാവായ ദൈവം തന്റെ പുത്രനിൽ കൂടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നിവർത്തിച്ചിരിക്കുന്നതാണ് സുവിശേഷത്തിൽ പറയുന്നത്.
സുവിശേഷത്തിന്റെ മറ്റൊരു അർത്ഥം,
സുവിശേഷത്തിന്റെ മറ്റൊരു അർത്ഥം,
സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തി,
സുവിശേഷം കേൾക്കുന്ന ആ ഒരു വ്യക്തി
എത്ര ധൈര്യമായിട്ട് തകർന്നുപോയ ഒരാളായിരുന്നാലും,
എത്ര ധൈര്യമായി തകർന്നുപോയ ഒരാളായിരുന്നാലും,
തന്മനസ്സോടുകൂടി അയാൾ ദൈവത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ,
തന്മനസ്സോടുകൂടി അയാൾ ദൈവത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ
അയാൾ ഉദ്ധാരണം പ്രാപിക്കുവാൻ മാർഗമുണ്ട് എന്ന് സുവിശേഷം പറയുന്നു.
അയാൾ ഉദ്ധാരണം പ്രാപിക്കുവാൻ മാർഗമുണ്ട് എന്ന് സുവിശേഷം പറയുന്നു.
എന്നാൽ ഈ സദ്വർത്തമാനത്തിന് അപ്പുറത്തായിട്ടൊരു മറുവശം കൂടെ ഉണ്ടെന്നുള്ള വിവരം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല.
എന്നാൽ ഈ സദ്വർത്തമാനത്തിന് അപ്പുറത്തായിട്ടൊരു മറുവശം കൂടെ ഉണ്ടെന്നുള്ളതാരും മറച്ചു വയ്ക്കുന്നില്ല.
ഞാൻ സാധാരണ ഓർപ്പിക്കാറുള്ള ഒന്നുണ്ട് വേദഭാഗങ്ങളുണ്ട്.
ഞാൻ സാധാരണ ഓർപ്പിക്കാറുള്ള ഒന്നുണ്ട് വേദഭാഗങ്ങളുണ്ട്. അതായത്
നോഹയുടെ തലമുറയിൽ നോഹ ഒരു നീതി പ്രസംഗിയായിട്ട് ദൈവത്തിന്റെ അള്ളപ്പാടിൽ അറിയിച്ചു.
നോഹയുടെ കാലത്ത് നോഹ ഒരു നീതി പ്രസംഗിയായിട്ട് ദൈവത്തിന്റെ അള്ളപ്പാടിൽ അറിയിച്ചു.
നോഹ പ്രസംഗിച്ചതിന്റെ ഒരു പ്രധാന ഭാഗം,
നോഹ പ്രസംഗിച്ചതിന്റെ ഒരു പ്രധാന ഭാഗം,
രക്ഷപ്പെടുവാൻ ഒരു വ്യവസ്ഥ ഉണ്ട് എന്നാണ്.
രക്ഷപ്പെടുവാനായിട്ടൊരു വ്യവസ്ഥ ഉണ്ട് എന്നാണ്.
വരുവാനുള്ള ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് നോഹ പ്രസംഗിച്ചു.
വരുവാനുള്ള ജലപ്രളയത്തിൽ രക്ഷപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് നോഹ പ്രസംഗിച്ചു.
എന്നാൽ അതിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് ശിക്ഷാവിനിയുണ്ട് എന്നും നോഹ പ്രസംഗിച്ചു.
അതിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് ശിക്ഷാവിനിയുണ്ട് എന്നും നോഹ പ്രസംഗിച്ചു.
അതുകൊണ്ടാണ് നോഹയെ നീതി പ്രസംഗി എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് ലോകയെ നീതി പ്രസംഗി എന്ന് പറയുന്നത്.
നീതി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം,
നീതി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം,
ദൈവത്തിന്റെ രക്ഷയെയും ദൈവത്തിന്റെ ശിക്ഷയെയും ഒന്നിച്ച് പ്രസിദ്ധമാക്കുക എന്നാണ്.
ദൈവത്തിന്റെ രക്ഷയും ശിക്ഷയും ഒന്നിച്ച് പ്രസിദ്ധമാക്കുക എന്നാണ്.
ഇനിയും സോദോമിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ കാലത്തും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്.
സോദോമിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ കാലത്ത് ഇങ്ങനെ തന്നെ സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്.
പാപ പങ്കിലമായിരിക്കുന്ന സോദോ നഗരത്തിൽ,
പാപമംഗിലമായിരിക്കുന്ന സോദോ നഗരത്തിൽ
ഈ സോദോമിയെ രക്ഷിച്ചെടുക്കുവാനായിട്ട് ദൈവം പല പ്രകാരത്തിൽ ശ്രമിച്ചു.
ഈ സോദോമിയെ രക്ഷിച്ചെടുക്കുവാൻ ദൈവം പല പ്രകാരത്തിൽ ശ്രമിച്ചു.
അതിലൊരു വിധം അബ്രഹാം അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി എന്നുള്ളതാണ്.
അബ്രഹാം അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി എന്നുള്ളതാണ്.
മറ്റൊന്ന് വൈകിയ വേളയിൽ 11 നേരത്ത് ലോത്ത് കടന്നിയെന്ന് ചില ആളുകളോട് ഓടിപ്പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്.
വൈകിയ വേളയിൽ ലോത്ത് കടന്നിയെന്ന് ചില ആളുകളോട് ഓടിപ്പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്.
മറ്റൊന്ന് ആ നാശത്തിന്റെ തലേ ദിവസം സന്ധ്യയ്ക്കും,
ആ നാശത്തിന്റെ തലേ ദിവസം സന്ധ്യയ്ക്കും
അന്ന് രാത്രിയിലും സ്വർഗത്തിലെ ദൂതന്മാർ മനസ്സുള്ളവരെ രക്ഷിക്കുവാനായിട്ട് ആ പട്ടണത്തിലേക്ക് കടന്നിയെന്നു.
മനസ്സുള്ളവരെ രക്ഷിക്കാൻ ഇല്ലാത്ത കടലിനെ കരുതുന്നത് എന്നുള്ളതാണ്.
ഇങ്ങനെ പല പ്രകാരത്തിൽ അവരെ രക്ഷിക്കുവാൻ ദൈവം ശ്രമിച്ചു.
ഇങ്ങനെ പല പ്രകാരത്തിൽ അവരെ രക്ഷിപ്പാൻ ദൈവം ശ്രമിച്ചു.
എങ്കിലും ദൈവത്തിന്റെ രക്ഷയെ അവഗണിക്കുന്നവർക്ക് ശിക്ഷയുണ്ടെന്നുള്ളത് അവിടെ വ്യക്തമായി തീർന്നു.
എന്നാൽ ദൈവത്തിന്റെ രക്ഷയെ അവഗണിക്കുന്നവർക്ക് ശിക്ഷയുണ്ടെന്നുള്ളത് അവിടെ വ്യക്തമായി
തീർന്നു. നോവയുടെ കാലത്തും
ലോകത്തിന്റെ കാലത്തും
ഇങ്ങനെ രക്ഷയും ശിക്ഷയും ഒരുമിച്ചുള്ളതായ സന്ദേശമാണ് അറിയിക്കപ്പെട്ടത്.
രക്ഷയും ശിക്ഷയും ഒരുമിച്ചുള്ള സന്ദേശമാണ് അറിയിച്ചത്.
ഇതുപോലെ മനുഷ്യപുത്രന്റെ കാലം എന്നറിയപ്പെടുന്നതായ ഈ കാലത്ത് ഭൂലോകത്തിന്റെ അഞ്ച് വഞ്ചനകളിലും സുവിശേഷം
അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാണെന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്തുണ്ട്.
സുവിശേഷം കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാണെന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിലുണ്ട്. എന്നാൽ
വെറുതെ കേൾക്കുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മളൊക്കെ പള്ളിയിൽ ഗീതം ചൊല്ലുന്നത് ഓർക്കുന്നുണ്ടോ? കൈക്കൊള്ളുവോർ കൊക്കെ എഴും ഭാഗ്യമെന്ന ഈ സുവിശേഷം ആര് സ്വീകരിക്കുന്നുവോ അവർക്കാണിത് ഭാഗ്യം.
ഈ സുവിശേഷം ആര് സ്വീകരിക്കുന്നോ അവർക്കാണിത് ഭാഗ്യം.
കൈക്കൊള്ളാത്തവർക്കൊക്കെയും ഇത് ശാപമായി തീരുകയാണ്.
കൈക്കൊള്ളാത്തവർക്കൊക്കെ ഇത് ശാപമായി
തീരുകയാണ്. ഇന്ന് ഈ അങ്കണത്തിന് ജോലി ആവശ്യപ്പെട്ട് ഘോഷിക്കപ്പെടുന്ന സുവിശേഷം എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കല്ലാതെ ഒരിക്കലും ശിക്ഷാവിധിക്കായി തിരികരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും.
ഒരിക്കലും ശിക്ഷാവിധിക്കായി പ്രാർത്ഥിക്കാം.
വേദവാക്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്
താന് ഏത് ദേവാലയത്തിൽ താനൊരു ശിശുവായിരുന്നപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടുവോ ഏത് ദേവാലയത്തിൽ പണ്ഡിതന്മാരുടെ നടുവിൽ താനൊരു ബാലനായിരുന്നപ്പോൾ താൻ ആയിരുന്നുവോ
ഏത് ദേവാലയത്തിൽ
താന്റെ പരിശുശ്രൂഷയുടെ വേളയിൽ പലപ്പോഴും താൻ കടന്നു എന്നുവോ
ആ ദേവാലയത്തെ
തന്റെ പരിശുശ്രൂഷയുടെ സമാപന ഭാഗത്ത്
താനിങ്ങനെ നോക്കിക്കൊണ്ട്
കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് ആ ഏഴ് സിലേബിനോട് പറഞ്ഞ വാക്കുകൾ
ഇന്ന് രാത്രി എല്ലാവരും സത്യോടെ കെട്ടുകൊള്ളുക.
ഏരുസലേം ദേവാലയത്തെ നോക്കിക്കൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞതെങ്കിലും ദേവാലയം എന്ന് പറയുന്നത് യഹൂദ സഭയുടെ സിംബലാണ് അല്ലെങ്കിൽ അതിന്റെ ചിഹ്നമാണ്.
ദേവാലയം എന്ന് പറയുന്നത് യഹൂദ സഭയുടെ അടയാളമാണ് അല്ലെങ്കിൽ അതിന്റെ ചിഹ്നമാണ്.
ദേവാലയത്തെ നോക്കിക്കൊണ്ട് കരഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഹൂദ സഭയെ നോക്കിക്കൊണ്ട് കരഞ്ഞതാണ്.
ദേവാലയത്തെ നോക്കിക്കൊണ്ട് കരഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഹൂദ സഭയെ നോക്കി കരഞ്ഞതാണ്. നിങ്ങൾക്കറിയാം
ചില ആത്മീയ കാര്യങ്ങളുടെ സിംബലായിട്ട് അല്ലെങ്കിൽ അതിന്റെ അടയാളങ്ങളായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
ചില ആത്മീയ കാര്യങ്ങൾ അടയാളങ്ങളായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
പെട്ടകം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ച് നിങ്ങൾ പ്രണയത്തിൽ വായിക്കുന്നു.
പെട്ടകം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ച് പ്രണയത്തിലാണ് വായിക്കുന്നു.
ആ പെട്ടകത്തോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പെട്ടകം പാളയത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം തന്റെ ജനത്തോടുകൂടെ വസിക്കുന്നുവെന്നാണ്.
ഒരു ദിവസം
പെട്ടകം പാളയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പെട്ടകം ശത്രുക്കളെ പിടിക്കുന്നതിന് പകരം
ആ
പ്രാവശ്യം പെട്ടകം ശത്രുക്കളാൽ പിടിക്കപ്പെട്ടു.
അതിനെക്കുറിച്ച്
പിനഹാസിന്റെ ഭാര്യ പറഞ്ഞത് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്നാണ്. പെട്ടകത്തിൽ നിന്ന് സാന്നിധ്യം പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
പെട്ടകം ആരെ സൂചിപ്പിക്കുന്നുവോ
ആ ജനത്തിന്റെ നടുവിൽ നിന്ന് ദൈവസാന്നിധ്യം പോയി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏരുശലേമിനെ നോക്കി കർത്താവ് കരുതേണ്ട അർത്ഥം എന്താ?
ഏരുശലേമിനെ നോക്കി കർത്താവ് കരുതേണ്ട അർത്ഥം എന്താണ്?
കർത്താവ് പറയുന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അവിടെ വിടുന്നു.
കർത്താവ് പറഞ്ഞ വാക്കുകൾ ഉച്ചരിച്ച് അവിടെ വിടുന്നു.
ഏരുശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു.
നിനക്കോ മനസ്സായില്ല.
നമുക്കെല്ലാവർക്കും പ്രകൃതിയിൽ നിന്ന് അറിയാവുന്ന ഒരു സത്യമാണ്. ഒരു തന്റെ തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അതെ ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ
ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ശത്രുവിന്റെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുള്ളപ്പോൾ
ആ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഈ കോഴി കുഞ്ഞുങ്ങളെല്ലാം ഈ തള്ളക്കോഴിയുടെ ചെലവിന്റെ കീഴിൽ സൂക്ഷിക്കുവാൻ ആ തള്ളക്കോഴി ബന്ധപ്പെടുകയാണ്.
ഈ കോഴി തന്നെ കുഞ്ഞുങ്ങളെ എല്ലാ തള്ളക്കോഴിയുടെ ചെലവിന് കീഴിൽ സൂക്ഷിപ്പാൻ ബന്ധപ്പെടുകയാണ്.
ഇതുപോലെ കർത്താവ് പറയുകയാണ്, നിങ്ങളെ എത്രാവശ്യം എന്റെ ചെറുവിന്റെ നിഴലിൽ ഒളിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു.
കർത്താവ് പറയുകയാണ്, നിങ്ങളെ എത്ര ആവശ്യം എന്റെ ചെറുവിന്റെ നിഴലിൽ ഒളിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു.
എന്നാൽ നിങ്ങൾക്കോ മനസ്സായില്ല,
നിങ്ങൾക്കോ മനസ്സായില്ല.
ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഒന്നിരണ്ട് വാക്കുകൾ പറയാൻ എന്റെ ഹൃദയത്തിന് താല്പര്യമുണ്ട്.
ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചില വാക്കുകൾ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്.
എനിക്ക് മനസ്സായിരുന്നു,
എനിക്ക് മനസ്സായിരുന്നു.
നിങ്ങൾക്കോ മനസ്സായില്ല,
നിങ്ങൾക്കോ മനസ്സായില്ല.
അവിടെ വെച്ച് തന്നെ അവർ തമ്മിൽ തെറ്റിപ്പിരിച്ചിരിക്കുക,
അവിടെ വെച്ച് തന്നെ അവർ തെറ്റിപ്പിരിച്ചിരിക്കുക.
കർത്താവിന് മനസ്സുണ്ടെങ്കിലും യെരുശലേമിന് മനസ്സില്ല,
കർത്താവിന് മനസ്സുണ്ടെങ്കിലും യെരുശലേമിന് മനസ്സില്ല.
അങ്ങനെയാണെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുവാൻ പോകുക,
അങ്ങനെയാണെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുവാൻ പോവുകയാണ്.
ഇനിയും കർത്താവ് പറഞ്ഞ് കേൾക്കുക,
ഇനിയും കർത്താവ് പറഞ്ഞ് കേൾക്കുക.
ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് എന്തെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു.
നിന്റെ സമാധാനത്തിനുള്ളത് എന്തെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു.
ദൈവജനവേ അവിടെ ഇവിടെയാണ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ,
പല സ്ഥലങ്ങളെ ശ്രദ്ധിക്കുന്നവരെ,
സമാധാനത്തിനുള്ള വഴി എന്താണെന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്.
സമാധാനത്തിനായുള്ള വഴി എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കർത്താവ് പറയുകയാണ്.
സമാധാനത്തിന് വേണ്ടി പല വഴികളൊന്നുമില്ല,
സമാധാനത്തിന് വേണ്ടി പല വഴികളൊന്നുമില്ല.
ഒറ്റ വഴിയേ ഉള്ളൂ,
ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ.
അപ്പോസ്തലനായ പൗലോസ് കർത്താവിനെ കുറിച്ച് പറയുന്നത്,
അപ്പോസ്തലനായ പൗലോസ് കർത്താവിനെ കുറിച്ച് പറയുന്നത്,
അവൻ നമ്മുടെ സമാധാനമെന്നാണ്.
അവൻ നമ്മുടെ സമാധാനമെന്നാണ്.
കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ സമാധാനം പ്രാപിക്കുവാൻ വേറെ യാതൊരു പോംവഴിയുമില്ല.
യേശുവിൽ കൂടെ സമാധാനം പ്രാപിക്കാൻ വേറെ ഒരു പോംവഴിയുമില്ല.
ആ സമാധാനം ത്തിലുള്ള വഴി നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു.
ആ സമാധാനത്തിലായുള്ള വഴി നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു.
ഇപ്പോഴോ അത് നിന്റെ കണ്ണുകൾക്ക് മറയപ്പെട്ടിരിക്കുന്നു,
അത് നിന്റെ കണ്ണുകൾക്ക് മറയപ്പെട്ടിരിക്കുന്നു.
ഇനിയും കർത്താവ് പറഞ്ഞത് കേൾക്കുക,
ഇനിയും കർത്താവ് പറഞ്ഞത് കേൾക്കുക.
നിന്റെ സമാധാനത്തിലുള്ളത് നീ അറിഞ്ഞില്ലെങ്കിൽ,
നിന്റെ സമാധാനത്തിലായുള്ളത് അറിഞ്ഞില്ലെങ്കിൽ,
നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞെങ്കിൽ നന്നായി,
നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു.
രണ്ടു വശങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ സമാധാനത്തിലുള്ള വഴി,
ഒന്നുകിൽ സമാധാനം വഴി,
അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപത്തിന്റെ സന്ദർശനം,
അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപത്തിന്റെ സന്ദർശനം.
ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് കണ്ണീരോടുകൂടി പറഞ്ഞത്,
ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് കണ്ണീരോടുകൂടി പറഞ്ഞത്,
ശത്രുക്കൾ
നിനക്ക്
ചുറ്റും വാടകോരും,
നിനക്ക് ചുറ്റും വാടകോരും,
നിന്റെ മതിലുകളിടിക്കും,
നിന്റെ മതിലുകളിടിക്കും,
നിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം നിനക്ക് വരും,
നിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം നിനക്ക് വരും.
അതുകൊണ്ട് സുവിശേഷം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സുവിശേഷത്തെ വിധിപ്രകാരം നമ്മൾ ഏറ്റുകൊള്ളുന്നില്ലെങ്കിൽ, നിശ്ചയമായിട്ടും ഒരു തിരിച്ചടി ഉണ്ടെന്നുള്ളത് തർക്കപ്പെട്ട കാര്യമാണ്.
നിശ്ചയമായിട്ടൊരു തിരിച്ചടി എന്നുള്ളത് തർക്കപ്പെട്ട സംഗതിയാണ്.
ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നതല്ല. ഇനി സുവിശേഷത്തിന്റെ ഉടമസ്ഥനായ ഇതിന്റെ കർത്താവ് അറിയിക്കുന്ന കാര്യമാണ്,
സുവിശേഷത്തിന്റെ ഉടമസ്ഥനായ കർത്താവ് അറിയിക്കുന്ന കാര്യമാണ്.
ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ കൈകളിൽ എത്തി ഒരു നിമിഷം ഇന്ന് നിങ്ങളോട് ഈ ദൈവികമായ ഒരു ആലോചന പറയുവാൻ,
ഇന്ന് നിങ്ങളോട് ദൈവികമായ ഒരു ആലോചന പറയുവാൻ,
എന്റെ ഹൃദയം ഇങ്ങനെ ദൈവസ്ഥയിൽ ഞാൻ പകർന്നായ സമയത്ത്,
എന്റെ ഹൃദയം ദൈവസ്ഥയിൽ പകർന്നായ സമയത്ത്
കർത്താവ് എനിക്ക് ഒന്നായിട്ട് ചിന്തകളെ ചുരുക്കമായിട്ട് നിങ്ങളെ അറിയിപ്പാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
അത് വായിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ,
നമ്മൾ
വല്ലാത്ത കാലഘട്ടത്തിൽ വന്നെത്തിയിരിക്കുക.
ഞാൻ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ വന്നെത്തിയിരിക്കാം.
ഈ ഭൂമിയുടെ നിയന്ത്രണം മനുഷ്യന്റെ കയ്യിൽ നിന്ന് അത് തെറിച്ചു പോയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു.
ഈ ഭൂമിയുടെ നിയന്ത്രണം മനുഷ്യന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയിരിക്കാന്ന് എനിക്ക് തോന്നുന്നു.
അല്ലല്ലോ,
ഹല്ലേലൂയ.
ഇന്നത്തെ ഭരണാധികാരികളും ഇന്നത്തെ ഏറ്റവും ബലവാന്മാരായ ആളുകളൊക്കെ ഈ ഭൂമിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നറിയാൻ പാടില്ലാതെ സാധിക്കുക.
ഇന്നത്തെ ഭരണാധികാരികളും ബലവാന്മാരായ പല ആളുകളും ഈ ഭൂമിയുടെ പോക്ക് എങ്ങോട്ടാണ് അറിയാൻ സാധിക്കുക.
എവിടെ നോക്കിയാലും പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തില് പണിമുടക്കുകളും ചേരിതിരിവുകളും വെല്ലുവിളികളും സംഘട്ടനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഒക്കെയാണ് കാണുന്നത്.
നാം എവിടെ നോക്കിയാലും പണിമുടക്കുകളും ചേരിതിരിവുകളും സംഘടനകളും ഒക്കെയാണ് കാണുന്നത്.
അല്ലല്ലോ,
ഹല്ലേലൂയ.
എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറെ നാളുകൾ കൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി കാണുമെന്നാണ് എന്റെ വിശ്വാസം.
കുറെ നാളുകൾ കൊണ്ട് മനസ്സിലാക്കി കാണുമെന്നാണ് എന്റെ വിശ്വാസം.
എനിക്ക് എനിക്ക് ലോകത്തിൽ താല്പര്യമില്ലാത്തൊരു വിഷയമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം.
എനിക്ക് ലോകത്ത് താല്പര്യമില്ലാത്തൊരു വിഷയമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം മാത്രമാണ്.
ആര് ഭരിച്ചാലും ദൈവമേ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഉപരിയായിട്ട്,
ദൈവമേ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ളിലായിട്ട്,
അതിലൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു വ്യക്തിയാണ്.
അതിലൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു വ്യക്തിയാണ്.
കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം,
എനിക്ക് വ്യക്തമായിട്ട് അറിയാം,
ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിക്കാത്ത ഏത് വ്യക്തി ഭരിച്ചാലും ആ മരണത്തിൽ നിന്ന് യാതൊരു നന്മയും വരികയില്ല.
ആ മരണത്തിൽ യാതൊരു നന്മയും വരികയില്ല.
നിലവിലിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ മാറ്റിയിട്ട്
ഞങ്ങളെ കേറ്റാമെങ്കിൽ
ഞങ്ങൾ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നവരെ കാണുമ്പോൾ
എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്
ഒരു പിശാച് ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നു. ആ ഭൂതത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ട് ചെന്നൈ കയറ്റാമെങ്കിൽ ഞാൻ എല്ലാം ശരിയാക്കാം.
ആ ഭൂതത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ട് ചെന്നൈ കയറ്റാമെങ്കിൽ ഞാൻ എല്ലാം ശരിയാക്കാമെന്ന്
ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡബിൾ ഇൻസ്റ്റെഡ് ഓഫ് എ ഡെമൻ, പിശാചിനെ ഉണ്ടി ഇറക്കിയിട്ട് ആ സ്ഥാനത്ത് ഭൂതം കയറുന്നു.
പിശാചിനെ തള്ളിയിറക്കിയ ശേഷം അവിടെ ഭൂതം
കയറുക. ഏത് ഭരണകൂടം മാറിയാലും ഈ ലോകത്തിന്റെ അവസ്ഥ ബാക്ക് ടു വേഴ്സ് ഒന്നിനൊന്നിന് വഷളായിത്തീരുകയുള്ളൂ.
ഈ ലോകത്തിന്റെ അവസ്ഥ ഒന്നിനൊന്ന് വഷളായിത്തീരുകയുള്ളൂ.
ഇവിടെ നിന്ന് സമാധാനം പ്രതീക്ഷിപ്പാൻ സാധ്യമല്ല. ഈ ലോകം, ഈ ഭൂമി ഒരു ഡിസെൻഡിംഗ് ഓർഡറിൽ അല്ലെങ്കിൽ തലകുത്തി കീഴോട്ട് പോകുന്ന ഒരു പോക്കിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.
ഈ ലോകം തലകുത്തി കീഴോട്ട് പോകുന്ന ഒരു പോക്കിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.
ഇത് അതിന്റെ മുഖം ദൈവത്തിങ്കിലെ ഉയർത്തി മടങ്ങി വരാത്ത കാലത്തോളം ഈ ഭൂതലത്തിൽ നിന്ന് യാതൊരു നന്മയും പ്രതീക്ഷിക്കുവാനില്ല.
ഈ ലോകം ദൈവത്തിങ്കിലേക്ക് ഭൂതലത്തിൽ മടങ്ങി വരാത്തോളം കാലം ഒരു നന്മയും പ്രതീക്ഷിപ്പാനില്ല.
ഇത് നിങ്ങളോട് തുറന്നു പറയുവാൻ ദൈവന്റെ ഹൃദയത്തോട് ആവശ്യപ്പെട്ടു.
ഇത് തുറന്നു പറയുവാൻ ദൈവന്റെ ഹൃദയത്തോട് ആവശ്യപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ
ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ വൈഷമ്യ ഘട്ടത്തിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നമ്മുടെ രക്ഷാമാർഗം എന്താണ്?
എന്നിങ്ങനെ
ദൈവാവചനത്തിന്റെ അടിസ്ഥാനത്തിൽ
ഒരാളോന്നിന്
ദൈവപുരുഷനായ മോശയെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ,
ദൈവപുരുഷനായ മോശയെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിന്റെ അവസാനത്തെ അവസാന വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ,
ആ വാക്യം മുഴുവൻ വായിക്കാൻ ഞാൻ ബന്ധപ്പെടുന്നില്ല.
ആ വാക്യം മുഴുവൻ വായിക്കാൻ ബന്ധപ്പെടുന്നില്ല.
ദൈവം അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല.
എന്നിങ്ങനെ മോശയെക്കുറിച്ച് സംസാരിക്കും.
ഞാൻ ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കി. മോശ ഒരു അതിശ്രേഷ്ഠമായ പ്രവാചകനാണെന്ന് വചനത്തിൽ പറയുന്നു. അത് മൂന്ന് നിലകളിലാണ്.
ഒന്ന്,
മിസ്രയീം ദേശത്തെ ഫറവോന്റെ മുമ്പിൽ. രണ്ടാമത് ഇസ്രായേൽ മക്കൾ കാണുക. മൂന്നാമത് യഹോവ അഭിമുഖമായി അറിഞ്ഞപ്പോൾ. ഈ മൂന്ന് കാഴ്ചപ്പാടുകളിൽ അല്ലെങ്കിൽ മൂന്ന് നിലപാടുകളിൽ മോശയെ പരിശോധിച്ചപ്പോൾ ദൈവം അവനെക്കുറിച്ച് പറയുകയാണ്, ഇതുപോലൊരു പ്രവാചകൻ വേറെ ഇല്ലെന്ന്. മിസ്രയീം ദേശത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശത്രുക്കളുടെ മുമ്പിലെന്നാണ്. ഇസ്രായേൽ മക്കൾ കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവജനത്തിന്റെ ഇടയിലെന്നാണ്.
ഇസ്രായേൽ മക്കൾ കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവജനത്തിനിടയിലെന്നാണ്.
ദൈവം അഭിമുഖമായി അറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവനെ പരിശോധിച്ചപ്പോഴെന്നാണ്. ഒരാളെ ശ്രേഷ്ഠനാണെന്ന് വരണമെങ്കിൽ മൂന്ന് മണ്ഡലങ്ങളിൽ അയാൾ വലിയവനായിത്തീരണം.
ഒന്ന്,
എപ്പോഴും കുറ്റമാരോപിക്കുന്ന ശത്രുക്കളുടെ നടുവിൽ. രണ്ട്, സ്വന്ത ജനത്തിന്റെ മധ്യത്തിൽ.
മൂന്നാമത്
ഒക്കെ ഉപരിയായിട്ട് ദൈവവരത്തിനെ പരിശോധിക്കുമ്പോൾ
വലിയവനാണെങ്കിൽ
അവരാണ് വാസ്തവത്തിൽ വലിയവൻ. ഞാൻ എന്തിനാണ് ഈ വാക്യം ഇങ്ങനെ ഉദ്ധരിച്ചത് നിങ്ങൾ ചോദിച്ചത്?
എന്തിനാണ് ഈ വാക്യം ഇങ്ങനെ ഉദ്ധരിച്ചതെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം.
ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിച്ചാൽ,
ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിച്ചാൽ,
അവർ കണ്ണീര് വാരി എറിഞ്ഞ ഒരു കാലഘട്ടമാണ് എജിപ്ഷ്യൻ ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ മിസ്രൈമിലെ പ്രവാസ കാലഘട്ടം.
അവർ കണ്ണീർ വാരി എറിഞ്ഞ ഒരു കാലഘട്ടമാണ് മിസ്രൈമിലെ പ്രവാസം.
അവരുടെ കുഞ്ഞുങ്ങളെയെല്ലാം, പ്രത്യേകിച്ച് ആൺകുട്ടികളെയെല്ലാം ഗർഭദ്വാരത്തിൽ വെച്ച് തന്നെ കൊല്ലുന്ന ഒരു കാലഘട്ടം.
അവരുടെ ആൺകുഞ്ഞുങ്ങളെല്ലാം ഗർഭത്തിൽ വെച്ച് തന്നെ കൊല്ലുന്ന ഒരു കാലഘട്ടം.
അവരുടെ സോനയിൽ നീരുമുള്ള യുവാക്കന്മാരെയെല്ലാം നടുവൊഴികെ സോമാൻ വയലിൽ അടിമവേല ജയിക്കുന്ന കാലം.
അവരുടെ യുവാക്കന്മാരെയെല്ലാം നടുവൊഴികെ സോമാൻ വയലിൽ അടിമവേല ജയിക്കുന്ന കാലം.
അങ്ങനെ അവർക്ക് യാതൊരു പ്രത്യാശയില്ലാത്ത ഒരു കാലഘട്ടം.
അങ്ങനെ അവർക്ക് യാതൊരു പ്രത്യാശയുമില്ലാത്ത ഒരു കാലഘട്ടം.
ജീവിതം അവർക്കൊരു നെടുവീർപ്പായിട്ട്, ഒരു കൈപ്പായിട്ട് തീർന്നു.
ജീവിതം അവർക്കൊരു നെടുവീർപ്പായി അല്ലെങ്കിൽ ഒരു കൈപ്പായിട്ട്.
അല്ലല്ലോ, ഈ കാലഘട്ടത്തിൽ ദൈവം അവർക്കൊരു ഉദ്ധാരകനെ അയച്ചു കൊടുത്തു. ആ ഉദ്ധാരകൻ
എന്റെ ഭാഷയിൽ പറഞ്ഞാൽ
ഹി വാസ് നോട്ട് ആൻ ഓർഡിനറി മാൻ, ഹി വാസ് എ ക്വാളിഫൈഡ് പേഴ്സൺ. അവൻ വേറെ ഒരു സാധാരണക്കാരനായിരുന്നില്ല. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാ യോഗ്യതകളും തെറ്റുകഞ്ഞ ഒരു മനുഷ്യനായി.
അവർ സാധാരണക്കാരായ മനുഷ്യനല്ലായിരുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ സകല യോഗ്യതകളും തികഞ്ഞവരായിരുന്നു.
ഈ പ്രത്യേക കാലഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ
ആ പ്രത്യേക കാലഘട്ടങ്ങളിൽ
പ്രത്യേകം പോരാടുന്ന ശത്രുവിനോട് നിൽക്കുവാൻ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകം വീരന്മാർ എഴുന്നേൽക്കേണ്ടതാണ്. ഈ സാധാരണക്കാരായ ആളുകളെ കുറിച്ച് ദൈവത്തിന് വലിയ താല്പര്യമില്ല, വിജാസിനും അവരെ കുറിച്ച് വലിയ മതിപ്പുണ്ട്.
സാധാരണക്കാരായ ആളുകളെ കുറിച്ച് ദൈവത്തിനും വലിയ താല്പര്യമില്ല, വിശാദിനും അവരെ കുറിച്ച് വലിയ മതിപ്പില്ല.
ഈ സാധാരണക്കാരായ വിശ്വാസികളെ ഉണ്ടല്ലോ, വിജാജിന് ഒരു പേടിയില്ല.
ഈ സാധാരണക്കാരായ വിശ്വാസികളെ വിശാദിന് ഒരു പേടിയുമില്ല.
വിശാദിനാണെങ്കിലും ഭയം അസാധാരണന്മാരെയാണ്.
വിശാദിനായാലും ഭയം അസാധാരണന്മാരെയാണ്.
ഈ സമയത്ത് ഓർക്കുന്നു ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരുടെ അടിമത്വത്തിൽ നെടുവീർപ്പിട്ട് നിലവിളിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ അവരെ വിടുവിച്ചെടുക്കുവാനായിട്ട് ഉദ്ധാരകനെ നൽകുവാൻ ദൈവം തിരുമനസായി. അപ്പോൾ ഒരു വലിയ ശക്തനായ ഒരുത്തനെ വാർത്തെടുത്തെങ്കിൽ മാത്രമേ ഈ ജനത്തെ വിടുവിക്കാൻ കഴിയുള്ളൂ എന്ന് കർത്താവിനറിയാം.
ഒരു ശക്തനായ ഒരുത്തിനെ വാർത്തെടുത്തെങ്കിൽ മാത്രമേ ജനത്തെ അതുകൊണ്ട്
കർത്താവ് ആഴത്തിൽ പണി ആരംഭിക്കാൻ തീരുമാനിച്ചു.
ദാൻ ഗോത്രത്തിൽ
മനോഹ എന്ന് പേരുള്ള ഒരാളിന്റെ ഭാര്യ,
വയലിലായിരിക്കുമ്പോൾ
സ്വർഗത്തിലെ ഒരു ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു.
എന്നിട്ട്
അവർക്ക് കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സായ മക്കള് ബലസ്റ്റിന്റെ വീടില് കണ്ണുനീര് കുടിച്ച് കിടക്കുന്ന ഒരു കാലമാണ്.
സായമൊക്കെ ബലിസ്റ്റിന്റെ വീട് കണ്ണുനീര് കുടിച്ച് കിടക്കുന്ന ഒരു കാലമാണ്.
ഈ മനോഹരയുടെ ഭാര്യയോട് ദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൾക്കുണ്ടാകാൻ പോകുന്ന ഒരു പൈതലിനെ കുറിച്ചാണ് സ്വർഗം പറയുന്നത്.
എന്നിട്ട്
ആ പൈതലിനെ സംബന്ധിച്ച് ഈ ചില കാര്യങ്ങൾ ഈ ദൂതൻ പറയുന്ന കൂട്ടത്തിൽ,
ഈ പൈതലിനെ കുറിച്ച് ചില കാര്യങ്ങൾ ദൂതൻ പറയുന്ന കൂട്ടത്തിൽ
ആദ്യം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. നീ ആ ജനിക്കാതിരിക്കുന്ന പൈതലിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. നീ വീഞ്ഞും മദ്യം ഒന്നും കുടിക്കരുത്. മുന്തിരിത്തണ്ടിലുണ്ടാകുന്ന യാതൊന്നും നീ ഭക്ഷിക്കരുത്.
എന്നാരോട് പറഞ്ഞു?
ഈ അമ്മയാകാൻ പോകുന്ന സ്ത്രീയോട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ മനോഹരയുടെ ഭാര്യയുടെ സ്ഥാനത്ത് നമ്മുടെ സഹോദരിമാരും വലിയൊരു ആരെങ്കിലും ചോദിച്ചത്?
മനോഹരയുടെ ഭാര്യയുടെ സ്ഥാനത്ത് നമ്മുടെ സഹോദരിമാരായിരുന്നു ചോദിച്ചത്?
അത് ഞാനെന്തിനാ സൂക്ഷിക്കുന്ന ജനക്കരെ ചോദ്യം വളർത്തിയാൽ പോലെ. അവനല്ലേ ഇസ്രായേലിനെ വിടുവിക്കാൻ പോകുന്നത്?
ഞാനെന്തോ ചെയ്യാനാ അല്ല.
നിനക്ക് ജനിക്കുവാൻ പോകുന്ന പൈതൽ അസാധാരണനായി തീരണമെങ്കിൽ
അവനെ
ജനിപ്പിക്കുന്നതിന് വളരെ ഒരുക്കമുള്ളതായ ഒരു പശ്ചാത്തലം നീ പാലിക്കേണ്ടതാണ്.
അവനെ ജനിപ്പിക്കുന്നതിന് വളരെ ഒരുക്കമുള്ള ഒരു പശ്ചാത്തലം നീ
ഒരുക്കേണ്ടതാണ്. വളരെ പ്രാർത്ഥനാപൂർവം അങ്ങനെ ജനിക്കുന്നതായ ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി വളരെ കൂടുതലായിട്ട് വ്യാപരിക്കും.
വളരെ പ്രാർത്ഥനാപൂർവം ജനിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി ധാരാളമായി വ്യാപരിക്കും.
ഈ അമ്മ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അവനെ വിശുദ്ധിയിൽ വൃദ്ധസ്ഥനായിട്ട് വളർത്തണമെന്ന്.
അമ്മയെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞു അവനെയും വൃദ്ധസ്ഥനായി വളർത്തണമെന്ന്.
അതിന്റെ അർത്ഥം,
അതിന്റെ അർത്ഥം
ഡബിൾ അറ്റൻഷനാണ്. രണ്ട്, അതായത് ഇരട്ടി ശ്രദ്ധയോടുകൂടി ഈ കുഞ്ഞിനെ ഒരുക്കിയെടുക്കണമെന്നാണ് സ്വർഗമായി പറയുന്നതിന്റെ അർത്ഥം.
ഇരട്ടി ശ്രദ്ധയോടുകൂടി ഈ കുഞ്ഞിനെ ഒരുക്കിയെടുക്കണമെന്നാണ് സ്വർഗം പറയുന്നതിന്റെ അർത്ഥം.
ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെ വളർത്തണം.
ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ വളരെ ശ്രദ്ധയോടെ വളർത്തണം.
അതിനു മുൻപ് ഈ കുഞ്ഞിനെ ഗർഭം നൽകുന്നതായ കാലം മുതൽ ഈ ഈ കുഞ്ഞിനെ വഹിക്കുന്ന മാതാവ് വളരെ ഭക്തിയോടും വളരെ ശ്രദ്ധയോടും കൂടെ ജീവിക്കണം.
ഈ കുഞ്ഞിനെ വഹിക്കുന്ന മാതാവ് വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ജീവിക്കണം.
ഇതിന്റെയൊക്കെ അർത്ഥം നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്.
ഇതിന്റെ അർത്ഥം പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിരുന്നോ?
ഞാൻ നിങ്ങളോട് പറയാം ഫെലിസ്ത്യൻ എന്ന് പറയുന്നതായ ഒരു വലിയ ശക്തിയോടെ എതിർക്കുവാൻ,
ഫെലിസ്ത്യൻ എന്ന് പറയുന്ന വലിയ ശക്തിയോടെ എതിർക്കുവാൻ,
ഇസ്രായേലിനെ അത് നയിക്കുവാൻ,
ഇസ്രായേലിനെ നയിക്കുവാൻ
അതിശക്തനായ ഒരു നേതാവ് എഴുന്നേറ്റ് വരണമെങ്കിൽ,
അതിശക്തനായ നേതാവ് എഴുന്നേറ്റ് വരണമെങ്കിൽ
ആ നേതാവ് വളരെ വിശുദ്ധിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം.
ആ നേതാവ് വളരെ വിശുദ്ധിയുടെ പശ്ചാത്തലത്തിൽ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം.
കാരണം ഫെലിസ്ത്യൻ എന്ന് പറയുന്നത്,
ഫെലിസ്ത്യൻ എന്ന് പറയുന്നത്
കേവലം ഒരു സൈന്യമല്ല അവൻ ആരാധനയുണ്ട്, അവനെ നയിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്.
ഉണ്ടെന്നുള്ളതിന്
ഞാൻ എന്നിട്ട് തെളിവുകൾ പറയാൻ പോകാം. ദാവീദ് ഒരു കൊച്ചു ബാലനായിട്ട് കവിളയും ഒക്കെ ആയി ഇങ്ങനെ സ്വർഗ്ഗത്തോട്ട് കയറി ചെല്ലുമ്പോൾ,
ദാവീദ് ഒരു കവിളയുമായി സ്വർഗ്ഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ
അവനെതിരായിട്ട് ഗോലിയാത്തിനോട്ട് വരുന്നതായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ട്.
അവനെതിരായിട്ട് ഗോലിയാത്ത് വരുന്നതായി വായിച്ചിട്ടുണ്ടല്ലോ.
എന്നിട്ട് ദൈവത്തെ വായിച്ചോട് പറയണം,
ദൈവത്തെ വായിച്ചോട് പറയണം.
ഈ ഗോലിയാത്ത് ആയുധമെടുത്ത് ദാവീദിനെ നേരിടുന്നതിന് മുമ്പ്,
ഈ ഗോലിയാത്ത് ആയുധം
അവനൊരു ഒരു കൊച്ചു പ്രാർത്ഥനയുടെ പരിപാടി അല്ലെങ്കിൽ ഒരു ചെറിയ ആരാധന നടത്തിയതായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ട്.
അവനൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധന നടത്തിയതായിട്ട് നാം വായിച്ചിട്ടുണ്ടല്ലോ.
എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് പറഞ്ഞാല് തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി അവൻ ദാവീദിനെ ശപിച്ചു.
തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി അവൻ ദാവീദിനെ ശപിച്ചു.
അപ്പോൾ ഗോലിയാത്തിന് വെറും പടയൊരുക്കം മാത്രമല്ല അതിന്റെ പുറകിൽ ആരാധനയുണ്ട്.
ഗോലിയാത്തിന് വെറും പടയൊരുക്കം മാത്രമല്ല അതിന്റെ പുറകിൽ ആരാധനയുണ്ട്.
ഞാൻ വിശ്വസിക്കുന്നത് ഈ ഗോലിയാത്തിനെ തള്ളി വിടുന്നത് പിശാചാണ്.
ഈ ഗോലിയാത്തിനെ തള്ളി വിടുന്നത് പിശാചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇനി മറുവശം വേറൊരു ചരിത്രം കാണിക്കാം.
മറുവശം വേറൊരു ചരിത്രം കാണിക്കാം.
ശിംശോൻ ഇങ്ങനെ വളരെ വിശുദ്ധനായിട്ട് ദൈവകൃപയിൽ ജനിച്ചു,
വളരെ വിശുദ്ധനായ ദൈവകൃപയിൽ ജനിച്ചു.
ഒരു കാലഘട്ടം വരെ വളരെ വൃദ്ധസ്ഥനായി വളർന്നു.
അപ്പോൾ
നോക്കണം എത്ര നിസ്സാരമായ ആയുധമെടുത്തും അവന് വലിയ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും.
എത്ര നിസ്സാരമായ ആയുധമെടുത്തും വലിയ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും.
ആ ദൈവകൃപയുടെ ലക്ഷണം,
അതാണ് ദൈവകൃപയുടെ ലക്ഷണം.
ഒരു പഞ്ചൽ വരച്ചിട്ടുണ്ട്,
ഉള്ളിൽ ഒരു പഞ്ചൽ വരച്ചിട്ടുണ്ട്.
വല്ലവനും പുല്ലും ആയുധമാണ്,
വല്ലവനും പുല്ലും ആയുധമാണ്, വല്ലവനും പുല്ലും ആയുധമാണ്.
എന്ന് പറഞ്ഞാൽ കഴിവുള്ളവന്റെ കയ്യിൽ ഒരു പുൽക്കോടി കിട്ടിയാലും അവരായുധമാണ്.
കഴിവുള്ളവന്റെ കയ്യിൽ ഒരു പുൽക്കോടി കിട്ടിയാലും ആയുധമാണ്.
അങ്ങനെയാണ്. ദൈവകൃപ ഉണ്ടെങ്കിൽ ആയുധമൊന്നും വേണ്ട,
ദൈവകൃപ ഉണ്ടെങ്കിൽ ആയുധമൊന്നും വേണ്ട.
ദാവീദിന്റെ ആയുധത്തിന്റെ മേൽക്കൊണ്ടല്ല ദാവീദ് ജയിച്ചത്,
ദാവീദിന്റെ ആയുധത്തിന്റെ മേൽക്കൊണ്ടല്ല ദാവീദ് ജയിച്ചത്.
അങ്ങനെ ശിംശോൻ വീരനായി വളർന്നു വരവേ,
ശിംശോൻ വീരനായി വളർന്നു വരവേ, തുറന്നു പറയാം,
സാത്താന് മനസ്സിലായി ഈ ശിംശോൻ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങളെ അവൻ തകർത്തും.
സാത്താന് മനസ്സിലായി ഈ ശിംശോൻ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങളെ അവൻ തകർത്തും.
ഈ ഫലസ്തീനെ മുഴുവൻ അവൻ ബഹുമരിച്ചും,
ഈ ഫലസ്തീനെ മുഴുവൻ അവൻ ബഹുമരിച്ചും.
അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ
ഇവനെ പോർക്കളത്തിൽ വെച്ചെടുക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട്,
ഇവനെ പോർക്കളത്തിൽ വെച്ചെടുക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട്
ഇവനെ ഉൾമുറിയിൽ വെച്ച് തോൽപ്പിക്കണമെന്ന് സാത്താൻ തീരുമാനിച്ചു.
ഇവനെ ഉൾമുറിയിൽ വെച്ച് തോൽപ്പിക്കണമെന്ന് സാത്താൻ തീരുമാനിച്ചു.
ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ സ്നേഹിക്കപ്പെട്ടവരും ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്,
ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്നേഹിക്കപ്പെട്ടവരും കാര്യം അറിയണം.
സാത്താൻ നിങ്ങളിൽ ആരെയും പരസ്യവേദി വെച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കില്ല, ശ്രമിച്ചാൽ ഒരുപക്ഷെ ജയിക്കുകയില്ല.
സാത്താനിനെ ആരെയും പരസ്യവേദിയിൽ വെച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുകയില്ല, തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവൻ ജയിക്കുകയില്ല.
ഇപ്പോഴൊരു സാത്താൻ ഇങ്ങോട്ട് കയറി വന്ന് ഇത്രയും നമ്മൾ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളെ ആരെങ്കിലും ഒന്ന് പരീക്ഷിക്കാനായിട്ട് വന്നാൽ എല്ലാവരും കൂടെ കൂടി ഫലസിക്കാനെ തെറിപ്പിച്ചു.
ഇപ്പോഴും സാത്താനിലൂടെ കയറുമ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ നാമനാമനോട് ഫലസിച്ചവരെ ഓടിക്കും.
അവനറിയാം നമ്മളൊക്കെ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒന്നും സാധ്യമല്ല.
അവനറിയാം നമ്മളൊക്കെ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒന്നും സാധ്യമല്ല.
സാത്താൻ വിളി എപ്പോഴാണ് വരുന്നതെന്നറിയാമോ?
സാത്താൻ വിളി എപ്പോഴാണ് വരുന്നതെന്നറിയാമോ?
കുന്നൊന്ന് കുന്ന് രണ്ട് എന്നിങ്ങനെ ശിംശോൻ ശത്രുക്കളെ അടിച്ചു കൂട്ടുമ്പോഴല്ല സാത്താൻ അവന്റെ നേരെ വരുന്നത്.
കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് ശിംശോൻ ശത്രുക്കളെ അടിച്ചു കൂട്ടുമ്പോഴല്ല സാത്താൻ അവന്റെ നേരെ വരുന്നത്.
പിന്നെയോ
പിന്നെയോ
അവനെ ഉൾമുറിയിൽ കയറ്റിയിട്ട് അവിടെ വെച്ച് ബലഹീനനാക്കുവാനാണ് സാത്താൻ ശ്രമിക്കുന്നത്.
അവനെ ഉൾമുറിയിൽ കയറ്റി അവിടെ വെച്ച് ബലഹീനനാക്കുവാനാണ് സാത്താൻ ശ്രമിക്കുന്നത്.
നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്ന് പറയാം,
നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം.
ഒരു മനുഷ്യന് പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ സ്വകാര്യ ജീവിതം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്,
രഹസ്യ ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്.
രഹസ്യ ജീവിതത്തിലാണ് സാത്താൻ പലപ്പോഴും വ്യക്തികളെ പരാജയപ്പെടുത്തുന്നത്.
രഹസ്യ ജീവിതത്തിലാണ് സാത്താൻ വ്യക്തികളെ
പരാജയപ്പെടുത്തുന്നത്. ഒരാൾ ബൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സാത്താൻ അങ്ങോട്ട് അടുക്കത്തില്ല, ബോ സാത്താനെ എന്ന് പറയും.
ഒരാൾ ബൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സാത്താൻ അടുക്കത്തില്ല, ബോ സാത്താനെ എന്ന് പറയും.
എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് സാത്താൻ അടുക്കുന്നത്.
പ്രസംഗമെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് സാത്താൻ അടുക്കുന്നത്.
കർത്താവ് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ശരീരത്തിൽ ബലഹീനായിരിക്കുമ്പോഴാണ് പരീക്ഷകൻ അടുക്കിയെന്നുള്ള വിവരം നിങ്ങൾ വായിച്ചിട്ടില്ലേ?
കർത്താവ് 40 ദിവസം ഉപവാസിയാശേഷം ശരീരത്തിൽ ബലഹീനായിരിക്കുമ്പോഴാണ് പരീക്ഷകൻ എടുത്തത്.
ഞാൻ ആ ശിംശോനെ കുറിച്ച് തന്നെ പിന്നെയും പറയാൻ ആഗ്രഹിക്കാം.
ശിംശോനെ കുറിച്ച് തന്നെ പിന്നെയും പറയാൻ ആഗ്രഹിക്കാം.
ശിംശോനെ സാത്താൻ ഉൾമുറിയിൽ കയറ്റിയ ഒന്നാമത്തെ രംഗം,
ശിംശോനെ സാത്താൻ ഉൾമുറിയിൽ കയറ്റിയ ഒന്നാമത്തെ രംഗം
അവന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലായിരുന്നു.
അവന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലായിരുന്നു.
നിങ്ങളത് വായിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലായി,
വായിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ഈ അവന്റെ വിവാഹം തന്നെ പരാജയമായിരുന്നു.
അവന്റെ വിവാഹം തന്നെ പരാജയമായിരുന്നു.
അവന് ഈ സാധാരണ ആശീർവാദങ്ങളെക്കാൾ ഉഗ്രമായ ആശീർവാദമായിരുന്നു.
സാധാരണ ആശീർവാദങ്ങളെക്കാൾ ഉഗ്രമായ ആശീർവാദമായിരുന്നു.
ആ നിലയ്ക്ക് അവൻ വിവാഹം പോലും കഴിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായത്.
ആ നിലയ്ക്ക് അവൻ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നാണ് എന്റെ വ്യക്തിപരമായ.
അഥവാ കഴിച്ചാലും ആ പെലസ്റ്ററിലും ഒരിക്കലും പാടില്ലെന്ന് അവന്റെ മാതാപിതാക്കളും പറഞ്ഞതാണ്.
അഥവാ കഴിച്ചാലും പെലസ്റ്ററിലും പാടില്ലാതെ മാതാപിതാക്കൾ പറഞ്ഞതാണ്.
അതൊക്കെ ലംഘിച്ചിട്ടാണ് അവൻ വിവാഹം കഴിച്ചു.
അതൊക്കെ ലംഘിച്ചിട്ടുള്ള വിവാഹം കഴിച്ചു.
എന്നിട്ട് അന്നത്തെ രീതി അനുസരിച്ച് വിവാഹം കഴിച്ച് അവന് ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിരുന്നിന് നടക്കുകയാണ്.
ഇപ്പോൾ വിരുന്നിന്
നടക്കുകയാണ്. ഇപ്പോൾ അവന്റെ കൂടെ തോൾമക്കാരൊക്കെ കയറിയിരിപ്പുണ്ട്.
അവന്റെ കൂടെ ചില തോൾമക്കാരൊക്കെ കയറിയിരിപ്പുണ്ട്.
അവരെല്ലാവരും കൂടി ഉൾമുറിയിൽ ഇരുന്നുകൊണ്ട് എന്താ പരിപാടി?
അവരെല്ലാവരും ഉൾമുറിയിൽ ഇരുന്നുകൊണ്ട് എന്താണ് പരിപാടി?
പ്രാർത്ഥിക്കാണ്.
പ്രാർത്ഥിക്കാണോ? അല്ല,
ആ ഭാഗം വായിച്ചിട്ടുള്ളവർക്കറിയാം. കടങ്കഥ വളർച്ചി,
കടങ്കഥ വളർച്ചി.
ശിംശോന്റെ പരാജയത്തിന്റെ ഒന്നാം പാഠം എഴുതാൻ തുടങ്ങിയത് അവിടെ മുതലാണെന്ന് പറയാം.
ശിംശോന്റെ പരാജയത്തിന്റെ ഒന്നാം പാഠം എഴുതാൻ തുടങ്ങിയത് അവിടെ മുതലാണ്.
പോർക്കളത്തിൽ സ്വന്തം ജനത്തെ രക്ഷിക്കുകയും ശത്രുക്കളെ ചിതറിക്കുകയും ചെയ്യുവാനായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി,
പോർക്കളത്തിൽ ശത്രുക്കളെ ചിതറിക്കുവാനാണ് നിയമിക്കപ്പെട്ട വ്യക്തി.
ആ മനുഷ്യൻ ഒരു ഹാർഡ് ലൈഫ് നയിക്കാൻ അല്ലെങ്കിൽ പരുഷമായൊരു പരുക്കനായൊരു ജീവിതം നയിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചോളേണ്ടതാണ്.
ആ മനുഷ്യൻ പരുക്കനായൊരു ജീവിതം നയിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്.
പോർക്കളത്തിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി,
പോർക്കളത്തിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി,
അവന് ലൂസ് ലൈഫ്, ഈസി ലൈഫ്, ഒഴുക്കം മട്ടിലുള്ള ഒരു ജീവിതം, സാധാരണക്കാരുടെ പോലെ ജീവിതം നയിക്കാൻ ശ്രമിച്ചാൽ അവന്റെ പരാജയം ആരംഭിക്കുക.
അവന് ഒഴുക്കപ്പെട്ടുള്ള ജീവിതം ആരംഭിച്ചാൽ അവന്റെ പരാജയം ആരംഭിക്കുക.
ഇത് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മ,
ഇത് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാരു.
ആ താൻ രണ്ടു കൊമ്പും രണ്ട് പല്ലുമായിട്ടല്ല ശിംശോന്റെ അടുക്കൽ വന്നത്.
ആ താൻ രണ്ട് കൊമ്പും രണ്ട് പല്ലുമായിട്ടല്ല ശിംശോന്റെ അടുത്ത് വന്നത്.
അവൻ വന്നത് കടങ്കഥ പറയുന്ന തോൽമക്കാരുടെ ഭാഷയിലാണ്.
അവൻ കടങ്കഥ പറയുന്ന തോൽമക്കാരുടെ ഭാഷയിലാണ്.
ആ കടങ്കഥ വറച്ചിൽ,
ആ കടങ്കഥ വറച്ചിൽ
അവനെ ലോകയിമ്പങ്ങളിലേക്ക് നയിച്ചു,
ലോകയിമ്പങ്ങളിലേക്ക് നയിച്ചു.
ഒരു പാപം ചെയ്താൽ രണ്ടാമത്തെ പാപത്തിലേക്ക് പോകുന്നതിൽ യാതൊരു പ്രയാസവുമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഒരു കള്ളം പറഞ്ഞാൽ അടുത്ത കള്ളം പറയുന്ന ഒരു പ്രയാസവുമില്ല.
യാതൊരു പ്രയാസവുമില്ല.
അങ്ങനെ ശിംശോന്റെ ജീവിതം അളപ്പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു.
ശിംശോന്റെ ജീവിതം അളപ്പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു.
ഇനിയുള്ള ഭാഗവും നിന്നെ വിവരിക്കുന്നില്ല,
ഇനിയുള്ള ഭാഗം വിവരിക്കുന്നില്ല.
അല്ലല്ല, ഫെലിസ്ത്യരിൽ നിന്ന് വിവാഹം കഴിച്ചു,
ഫെലിസ്ത്യരിൽ നിന്ന് വിവാഹം കഴിച്ചു.
അതിനുശേഷം ഗസ്സായിൽ ഒരു വേശ്യാസ്ത്രീയെ കാണാൻ പോയി,
ഗസ്സായിൽ ഒരു വേശ്യാസ്ത്രീയെ കാണാൻ പോയി.
അത് കഴിഞ്ഞിട്ട് സോരേ താഴ്വരയിൽ,
അത് കഴിഞ്ഞിട്ട് സോരേ താഴ്വരയിൽ
ഡെലിരാജ് വേറെ ഒരാളിനെ പരിചയപ്പെട്ടു.
ഡെലിരാജ് വേറെ ഒരാളിനെ പരിചയപ്പെട്ടു.
ബാക്ക് ടു വേഴ്സ്, ഒരു ചവിട്ട് വരി ഇടിഞ്ഞാൽ അടുത്തത് വിടിയുകയാണ്,
ഒരു ചവിട്ട് വരി ഇടിഞ്ഞാൽ അടുത്തത് വിടിയുകയാണ്.
ഹല്ലേലൂയ. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധനെ,
ദൈവത്താൽ വേർതിരിക്കപ്പെട്ട വിശുദ്ധനെ,
വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരെ,
വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരെ,
എന്റെ ജനത്തെ വിടുവിക്കുവാനായിട്ടാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്തത്,
എന്റെ ജനത്തെ വിടുവിക്കാനായിട്ടാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്തത്.
അവരെല്ലാം മറന്നിട്ട് മുൻമുറിയിൽ കയറിയിരുന്ന് കണ്ടത് പറയുകയോ?
നീ അവരെല്ലാം മറന്നിട്ട് മുൻമുറിയിൽ കയറിയിരുന്ന് കണ്ടത് പറയുകയോ?
ഇതുകൊണ്ട് ചരിത്രം അവസാനിച്ചില്ല,
ഇതുകൊണ്ട് ചരിത്രം അവസാനിച്ചില്ല.
ഇപ്പോൾ ഇവന്റെ ഏറ്റവും വലിയ സഖിയെന്ന് ഭാവിക്കുന്ന ദലീല,
ഇവന്റെ ഏറ്റവും വലിയ സഖി എന്ന് ഭാവിക്കുന്ന ദലീല,
ആ ദലീലായിക്ക് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് മുഖങ്ങളുണ്ട്.
ആ ദലീലയ്ക്ക് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് മുഖങ്ങളുണ്ട്.
ഒന്ന് ശിംശോന്റെ അടുക്കൽ വരുമ്പോഴുള്ള മുഖം,
ഒന്ന് ശിംശോന്റെ അടുക്കൽ വരുമ്പോഴുള്ള മുഖം.
ശിംശോന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, ശിംശോനെ,
ശിംശോന്റെ അടുക്കൽ വന്ന് ചോദിക്കും, ശിംശോനെ,
നിനക്ക് ഇങ്ങനെ സാധാരണ ആളുകളെക്കാൾ ഇത്ര വലിയ ആരോഗ്യവും ശക്തിയും ഒക്കെ ഉള്ള ഉണ്ടായത് എങ്ങനെയാണ്?
നിനക്ക് സാധാരണ ആളുകളെക്കാൾ ആരോഗ്യ ശക്തി ഉണ്ടായത് എങ്ങനെയാണ്?
അല്ല, അതെനിക്കൊന്ന് അറിയണം,
അതെനിക്കൊന്ന് അറിയണം.
നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്നോടൊന്ന് പറയണം,
നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്നോടൊന്ന് പറയണം.
നമ്മുടെ ഭാഗം വായിച്ചാലറിയാം, ഒരു പ്രാവശ്യമല്ല
ആ ഭാഗം വായിച്ചാലറിയാം, ഒരു പ്രാവശ്യമല്ല.
ദിവസം പ്രതി,
ദിവസം പ്രതി
അവനെ ബുദ്ധിമുട്ടിച്ച്,
അവനെ ബുദ്ധിമുട്ടിച്ച്
അസഹ്യപ്പെടുത്തി,
അസഹ്യപ്പെടുത്തി,
കൂടെ കൂടെ
കൂടെ കൂടെ
അവനെ ശല്യപ്പെടുത്തി,
ശല്യപ്പെടുത്തി.
ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു,
ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു.
ഞാൻ പറയാം, പോർക്കളത്തിൽ ശിംശോൻ വീരനായിരുന്നെങ്കിൽ ഉൾമുറിയിൽ അവൻ ബലഹീനനായിരുന്നു.
പോർക്കളത്തിൽ ശിംശോൻ വീരനായിരുന്നെങ്കിൽ ഉൾമുറിയിൽ അവൻ ബലഹീനായിരുന്നു.
പലനാള് ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞപ്പോൾ,
പലനാളിനെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞപ്പോൾ
ഒരു തമാശ രൂപത്തിൽ ഇവൻ തന്റെ ശക്തിയുടെ രഹസ്യം പറയാൻ തുടങ്ങി.
ഒരു തമാശ രൂപത്തിൽ അവൻ തന്റെ ശക്തി പറയാൻ തുടങ്ങി.
നിങ്ങൾ വായിച്ചിട്ടില്ലേ,
നിങ്ങൾ വായിച്ചിട്ടില്ലേ,
ആ എന്നെ ഇതുവരെ ആരെയും കെട്ടിയിട്ടില്ലാത്ത ഒരു പുതിയ കയറുകൊണ്ട് കെട്ടാമെങ്കിൽ ഞാൻ ബലഹീനാകും.
എന്നെ ആരെയും കെട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് കെട്ടാമെങ്കിൽ ഞാൻ ബലഹീനാകും.
അതൊക്കെ കള്ളത്തിന്റെ ഭാഷയിൽ സത്യം പറയാൻ തുടങ്ങി.
അതൊക്കെ കള്ളത്തിന്റെ ഭാഷയിൽ സത്യം പറയാൻ തുടങ്ങി.
കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, എന്നെ ഈ തലമുടി എല്ലാം കൂടെ നിലത്ത് വെച്ച് ഒന്ന് ചാട്ടിച്ച് കുറ്റിയൊക്കെ അടിച്ച് കെട്ടാമെങ്കിൽ ഞാൻ ബലഹീനായി പോകും.
എന്റെ തലമുടി എല്ലാം കൂടെ ഒരുമിച്ച് കെട്ടാമെങ്കിൽ ഞാൻ ബലഹീനായി പോകും
എന്നൊക്കെ പറഞ്ഞു,
എന്നൊക്കെ പറഞ്ഞു.
എന്നാൽ അതൊക്കെ സത്യം പറയാൻ പോകുന്നതിന്റെ നാദിയായിരുന്നു,
അതൊക്കെ സത്യം പറയാൻ പോകുന്നതിന്റെ നാദിയായിരുന്നു.
അല്ലല്ലോ, ഈ കളങ്കവർത്തിലും കളിവർത്തിലും വ്യത്യാസ പ്രയോഗമൊക്കെയാണ് ശിംശോന്റെ പരാജയത്തിന് കാലമിട്ടു കൊടുത്തത്.
കളങ്കവർത്തിലും കളിവർത്തിലും വ്യത്യാസ പ്രയോഗവുമാണ് ശിംശോന്റെ പരാജയത്തിന് കാലമിട്ടു കൊടുത്തത്.
ഏറ്റവും
ഒടുവിൽ നമ്മൾ വായിക്കുന്നത്
ദലീല കരയാൻ തുടങ്ങി,
ദലീല കരയുവാൻ തുടങ്ങി.
ദലീലയ്ക്ക് എന്ത് നഷ്ടമുള്ള കാര്യമാണ്,
ദലീലയ്ക്ക് എന്ത് നഷ്ടമുള്ള കാര്യമാണ്
ദലീല പറയുന്നത്.
ദലീല പറയുന്നത്,
നീ എന്നെ സ്നേഹിക്കുന്നില്ല,
നീ എന്നെ സ്നേഹിക്കുന്നില്ല.
സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ,
സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ
നിന്റെ ഈ അസാധാരണ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് നീ എന്നോട് പറയുമായിരുന്നു.
നിന്റെ ഈ അസാധാരണ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് എന്നോട് പറയുമായിരുന്നു.
എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ,
എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ,
ദൈവദാസന്മാരെ,
ദൈവദാസന്മാരെ,
വിശ്വാസികളെ,
വിശ്വാസികളെ,
നിങ്ങളെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയട്ടെ,
നിങ്ങളെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയട്ടെ.
സാത്താൻ
ദലീലായ രൂപത്തിൽ
എന്നോട് നിങ്ങളോട് വിടവിട്ടുണ്ട്,
എന്നോട് നിങ്ങളോട് വിടവിട്ടുണ്ട്.
ഓരോ ദിവസവും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്,
ഓരോ ദിവസവും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്
നമ്മളിൽ നിന്ന് ചോർത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങൾക്കറിയാമോ?
നമ്മളിൽ നിന്ന് ചോർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങൾക്കറിയാമോ?
വിച്ച് ഈസ് ദ സോഴ്സ് ഓഫ് തൈ എക്സ്ട്രീം പവർ. നിന്റെ അസാധാരണമായ ഈ ബലത്തിന്റെ കാരണം എന്താണ്?
നിന്റെ അസാധാരണമായ ബലത്തിന്റെ കാരണം എന്താണ്?
നിന്റെ പ്രത്യേകത എന്താണ്?
നിന്റെ പ്രത്യേകത എന്താണ്?
അത് നീ എന്നോട് തുറന്നു പറയണം,
അത് നീ എന്നോട് തുറന്നു പറയണം.
അത് പറഞ്ഞാൽ ഉടനെ അതിൽ സന്തോഷിക്കാനല്ല ദലീല ഇതറിയാൻ ആഗ്രഹിക്കുന്നത്.
അത് പറഞ്ഞാലുള്ള സന്തോഷിക്കാനല്ല ദലീല ആഗ്രഹിക്കുന്നത്.
ഇല്ലയോ ഇല്ലയോ അതറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അപ്പുറത്ത് പതിയിരിക്കുന്ന പെലസ്റ്റ പ്രഭുക്കന്മാർക്ക് ഈ വിഷയം ചോർത്തിക്കൊടുക്കുവാനാണ് അവൾ ആഗ്രഹിക്കുന്നത്.
അതറിഞ്ഞാലുടനെ അപ്പുറത്ത് പതിയിരിക്കുന്ന പെലസ്റ്റ പ്രഭുക്കന്മാർക്ക് ഈ വിഷയം ചോർത്തിക്കൊടുക്കുവാനാണ് ദലീല ആഗ്രഹിക്കുന്നത്.
എനിക്ക് ഈ പെലസ്റ്റ പ്രഭുക്കന്മാരെ കുറിച്ച് ഒരു നല്ല മതിപ്പുണ്ടെന്ന് ഞാൻ ഇസ്രായേൽ തുറന്നു പറയാം.
ഈ പെലസ്റ്റ പ്രഭുക്കന്മാരെ കുറിച്ച് നല്ല മതിപ്പുണ്ടെന്ന് തുറന്നു
പറയാം.
അതായത്
നമ്മളൊക്കെ ആണെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വല്ലൊരു സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമായിട്ട് അവലം കൊടുക്കുന്നു.
നമ്മളൊക്കെ ഈ കർത്താവിന് വേലയ്ക്കൊരു സംഭാവനയാണെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെടാൻ കൊടുക്കുന്നു.
എന്നാൽ ശിംശോനെ പിടിച്ചു തരാമെങ്കിൽ ഞങ്ങളിൽ ഓരോരുത്തൻ നിനക്ക് 1100 വെള്ളിപ്പണം വീതം തരാമെന്ന് പെലസ്റ്റ പ്രഭുക്കന്മാര് തെളിയിട്ടുണ്ട്.
ഞങ്ങളിൽ ഓരോരുത്തർ നിനക്ക് 1200 വെള്ളിപ്പണം 1100 വെള്ളിപ്പണം തരാമെന്ന് തെളിയിട്ടുണ്ട് പറഞ്ഞു.
ഓരോരുത്തരാണ് നോക്കണം. ഒരു ദൈവത്തിന്റെ ദാസനെ തകർക്കാൻ വേണ്ടിയുള്ള അവരുടെ വ്യഗ്രത,
ഒരു ദൈവത്തിന്റെ ദാസനെ തകർക്കാൻ അവരുടെ വ്യഗ്രത നോക്കാം.
ഒരാത്മാവിനെ വേണുവാൻ അത്രയും താല്പര്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ?
ഒരാത്മാവിനെ വേണുവാൻ അത്രയും താല്പര്യം നമുക്കുണ്ടോ?
ആ ഭാവിനെ അന്വേഷത്തെ,
ആ ഭാവം നൃത്തത്തെ,
സ്നേഹഭാവത്തിൽ അവനോട് അടുത്തിട്ട്,
സ്നേഹഭാവത്തിൽ അവനോട് അടുത്തിട്ട്
അവന്റെ ഹൃദയരഹസ്യങ്ങളെ ചോർത്തിയെടുത്ത ലലീല,
അവന്റെ ഹൃദയരഹസ്യങ്ങളെ ചോർത്തിയെടുത്ത ലലീല
അത് പെലസ്റ്റ പ്രമുഖന്മാർക്ക് പകർന്നു കൊടുത്തു.
അത് പെലസ്റ്റ പ്രമുഖന്മാർക്ക് പകർന്നു കൊടുത്തു.
അതിന്റെ പിറകിൽ സാത്താനാണ് പ്രവർത്തിച്ചത്.
അതിന്റെ പിറകിൽ സാത്താനാണ് പ്രവർത്തിച്ചത്.
ദലീലയെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യിച്ച സാത്താനാണ്.
ദലീലയെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യിച്ച സാത്താനാണ്.
എന്നിട്ടും ജനക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത കാര്യം പറയാം.
എന്നിട്ടും ജനക്ക് വിശ്വാസം വരുന്നില്ല. അടുത്ത കാര്യം പറയാം.
ശിംശോനെ പിടിച്ചു,
ശിംശോനെ പിടിച്ചു.
വൃതഭംഗത്തിൽ കൂടെ,
വൃതഭംഗത്തിൽ കൂടെ
അവനെ പിടിച്ചു,
അവനെ പിടിച്ചു,
അവനെ ബലഹീനനാക്കി,
അവനെ ബലഹീനനാക്കി,
അവന് കണ്ണുകൾ പൊട്ടിച്ചു,
അവന്റെ കണ്ണുകൾ പൊട്ടിച്ചു.
ശത്രു അവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിയാമോ?
ശത്രുവിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിയാമോ?
ശത്രുവിന് വേണ്ടിയാണ്,
ശത്രുവിന് വേണ്ടിയാണ്.
കഴിഞ്ഞ നാളുകളിൽ ശത്രുവിന് ഛേദം വരുത്തിക്കൊണ്ടാണ് ദൈവം അവനെ ഉപയോഗിച്ചത്.
കഴിഞ്ഞ നാളുകളിൽ ശത്രുവിന് ഛേദം വരുത്തിക്കൊണ്ടാണ് ദൈവം അവനെ ഉപയോഗിച്ചത്.
ഇപ്പോൾ ശത്രു അവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ശത്രുവിന് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദോശ ഉണ്ടാക്കാൻ ആ രാവിലെ ഉഴുന്നാട്ടി കൊടുക്കുക.
ദോശ ഉണ്ടാക്കാൻ വേണ്ടി ശിംശോൻ രാവിലെ ഉഴുന്നാട്ടി കൊടുക്കുകയാണ്.
ബലസ്റ്റ പ്രമുഖന്മാരെ പോഷിപ്പിക്കാനും കൊടുത്ത അവന്റെ പരിപാടി.
ബലസ്റ്റ പ്രമുഖന്മാരെ പോഷിപ്പിക്കാൻ ശിംശോന്റെ പരിപാടി.
എന്നെ കേൾക്കുന്ന സുഹൃത്തെ,
എന്നെ കേൾക്കുന്ന സുഹൃത്തെ,
ഈ ദൈവകൃപയിലായിരുന്ന കാലത്ത്,
ഈ ദൈവകൃപയിലായിരുന്ന കാലത്ത്
പാത്താല് ഛേദം വരുത്തുകയും,
പാത്താല് ഛേദം വരുത്തുകയും,
ദൈവജനത്തിൽ വിടുതൽ നൽകുകയും ചെയ്തിരുന്നില്ലേ?
ദൈവജനത്തിൽ വിടുതൽ നൽകുകയും ചെയ്തിരുന്നില്ലേ?
ഇന്ന് നീ പിന്മാറ്റത്തിലായപ്പോ,
ഇന്ന് നീ പിന്മാറ്റത്തിലായപ്പോ
ഈ സാത്താനെ പോഷിപ്പിക്കല്ലേ,
ഈ സാത്താനെ പോഷിപ്പിക്കല്ലേ?
ആത്മപരിശോധന ചെയ്യുക,
ആത്മപരിശോധന ചെയ്യുക.
ശിംശോനെ പിടിച്ച് കണ്ണുകൾ പൊട്ടിച്ച്,
ശിംശോനെ പിടിച്ച് കണ്ണുകൾ പൊട്ടിച്ച്,
ഞങ്ങളെയിൽ ബന്ധിച്ച്,
ഞങ്ങളെയിൽ ബന്ധിച്ച്
അവനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോ,
അവനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോ
അവനെ ഒരു ക്ഷേത്രത്തിന്റെ കീഴെ കൊണ്ട് തലക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു.
അവരെ ഒരു ക്ഷേത്രത്തിന് കീഴെ കൊണ്ട് തലക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു.
അതിന് രാത്രി നിങ്ങൾക്ക് ഒരു വ്യാഖ്യാനം എടുക്കാൻ കഴിയുമെങ്കിൽ,
അതിന് രാത്രി ഒരു വ്യാഖ്യാനം എടുക്കാൻ കഴിയുമെങ്കിൽ
അതിനകത്ത് ഒരു മർമ്മം,
അതിനകത്ത് ഒരു മർമ്മമുണ്ട്.
നിന്നെ ഏതാണ്ട് ഇതിന്റെ കീഴെ കൊണ്ട് തളച്ചി,
നിന്നെ ഏതാണ്ട് ഒന്നിന്റെ കീഴെ കൊണ്ട് തളച്ചിരിക്കാം.
അവരെല്ലാരും ഇവിടെ അതിന്റെ മുകളിൽ തട്ടെ കയറിയിരിക്കുക,
അവരെല്ലാവരും അതിന്റെ മുകളിൽ തട്ടെ കയറിയിരിക്കുക.
എന്നിട്ട് അവര് പാസാക്കിയ പ്രമേയം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു.
അവർ പാസാക്കിയ പ്രമേയം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
വെളിച്ച പ്രവർത്തകരെല്ലാം കൂടെ കൂടി പറഞ്ഞു,
വെളിച്ച പ്രവർത്തകരെല്ലാവരും കൂടെ പറഞ്ഞു,
നാളെ
നാളെ
നമ്മുടെ ദേവന്റെ ഒരു ഉത്സവം,
നമ്മുടെ ദേവന്റെ ഉത്സവം.
കാരണം നമ്മുടെ ദേവൻ,
നമ്മുടെ ദേവൻ,
നമ്മുടെ വൈര്യെ,
നമ്മുടെ വൈര്യെ
നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു,
നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു.
ശിംശോൻ ബലഹീനനായത്,
ശിംശോൻ ബലഹീനനായത്
വാസ്തവത്തിൽ പാപം ചെയ്തതിന്റെ ഫലമായി യഹോവാവിനെ വിട്ടുമാറിയതുകൊണ്ടാണ്.
പാപം ചെയ്തതിന്റെ ഫലമായി യഹോവാവിനെ വിട്ടുമാറിയതുകൊണ്ടാണ്.
അതാണ് സത്യം,
അതാണ് സത്യം.
എന്നാൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്?
നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഹത്വം ആർക്കാണ് കിട്ടിയിരിക്കുന്നത്?
പെലിസവർക്കുമാരെല്ലാം ക്രെഡിറ്റ് ആർക്കായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്?
പെലിസവർക്കുമാരെല്ലാം ഇപ്പോൾ ക്രെഡിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആർക്കാണ്?
അവരുടെ ആരാധന മൂർത്തിക്ക്,
അവരുടെ ആരാധനാമൂർത്തിക്ക്.
ഇതൊരു വലിയ മർമ്മമാണ്,
ഇതൊരു വലിയ മർമ്മമാണ്.
നീ കൃപയിൽ നിൽക്കുന്ന കാലത്തോളം ദൈവത്തിന് മഹത്വമുണ്ട്,
നീ കൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന് മഹത്വമുണ്ട്.
നീ ബലഹീനനായാൽ, നീ കൃപയിൽ നിന്ന് വീണുപോയാൽ ദൈവത്തിന് അപമാനം,
നീ കൃപയിൽ നിന്ന് വീണുപോയാൽ ദൈവത്തിന് അപമാനം.
സാത്താന് സന്തോഷം,
സാത്താന് സന്തോഷം.
ഇന്ന് രാത്രി നീ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗത്തിന് സന്തോഷം,
ഇന്ന് രാത്രി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗത്തിന് സന്തോഷം.
നീ ദൈവം വിട്ടു മാറിയാൽ സ്വർഗത്തിന് ദുഃഖം,
നീ ദൈവം വിട്ടു മാറിയാൽ സ്വർഗത്തിന് ദുഃഖം.
സാത്താന്റെ സാമ്രാജ്യത്തിൽ സന്തോഷം,
സാത്താന്റെ സാമ്രാജ്യത്തിൽ സന്തോഷം.
നീ ആർക്ക് വേണ്ടി നിൽക്കുന്നു ഇന്ന് രാത്രി ചിന്തിച്ചുകൊള്ളുക,
ആർക്ക് വേണ്ടി നിൽക്കുന്നു ഇന്ന് രാത്രി ചിന്തിച്ചുകൊള്ളുക. അതുകൊണ്ട്
ഈ മുതലായിട്ടുള്ള ശത്രുക്കളുടെ പുറകിൽ
ഈ ഫെലിസ്ത്യൻ മുതലായ ശത്രുക്കളുടെ പുറകിൽ
ഒരു അന്ധകാരത്തിന്റെ സാമ്രാജ്യം നിൽക്കുന്നുണ്ടെന്നുള്ള വിവരം ഇന്ന് രാത്രി ഞാൻ അറിയിക്കും.
അന്ധകാര സാമ്രാജ്യം നിൽക്കുന്നുള്ള വിവരം ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ശിംശോനെ,
നിനക്ക് ദൈവത്തിനും നിന്റെ ജനത്തിനും വലിയ പ്രയോജനം നിന്നെ കൊണ്ട് വരണമെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ,
ദൈവത്തിനും ജനത്തിനും വലിയ പ്രയോജനം നിന്നെ കൊണ്ട് വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ,
ഹോളി വിശുദ്ധരായിക്കൊള്ളുക,
ഈ വിശുദ്ധരായിക്കൊള്ളുക.
ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും ചോദിക്കുന്നില്ല,
ഇവിടെ ഇരിക്കുന്ന ആളുകളോട് വ്യക്തിപരമായൊന്നും ചോദിക്കുന്നില്ല.
എന്നെ കൊണ്ട് ദൈവത്തിനും എന്റെ ജനത്തിനും പ്രയോജനം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?
എന്നെ കൊണ്ട് ദൈവത്തിനും എന്റെ ജനത്തിന് പ്രയോജനം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?
ദൈവത്തോർത്ത് കൈയൊന്നും നോക്കണ്ട,
ദൈവത്തോർത്ത് കൈയൊന്നും നോക്കണ്ട.
ഹൃദയത്തിൽ നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടാൽ മതി,
ഹൃദയത്തിൽ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി.
ഞാൻ നിമിത്തം എന്റെ ദൈവത്തിന് മഹത്വവും എന്റെ ജനത്തിന് രക്ഷയും ഉണ്ടാകണം.
ഞാൻ നിമിത്തം എന്റെ ദൈവത്തിന് മഹത്വം എന്റെ ജനത്തിന് രക്ഷയും
എന്ന് ഹൃദയത്തിൽ ഒരു വൈരാഗ്യമുള്ള എത്ര പേരുണ്ട്?
എന്ന് ഹൃദയത്തിൽ ഒരു വൈരാഗ്യമുള്ള എത്ര പേരുണ്ട്?
ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം സൂക്ഷിക്കും,
നിങ്ങളൊരു കാര്യം സൂക്ഷിക്കും,
നിങ്ങളുടെ ജീവിതം കാത്തു സൂക്ഷിക്കും, നിങ്ങളുടെ ജീവിതം കാത്തു സൂക്ഷിക്കുമെങ്കിൽ മാത്രമേ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളൊരു മഹത്വമായിരിക്കുള്ളൂ.
നിങ്ങളുടെ ജീവിതം കാത്തു സൂക്ഷിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ദൈവത്തിന് മഹത്വമായിരിക്കുള്ളൂ.
നിങ്ങളുടെ ജനത്തിന് ഒരു പ്രയോജനമായി തീരുമെങ്കിൽ നിങ്ങൾ തന്നെ വിശുദ്ധിയിൽ നിൽക്കുന്നവരായിരിക്കണം.
നിങ്ങളുടെ ജനത്തിന് പ്രയോജനകരമായി തീരുകയാണെങ്കിൽ നിങ്ങൾ വിശുദ്ധിയിൽ നിൽക്കുന്നവരായിരിക്കണം.
ശിംശോന്റെ ചരിത്രം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ദണ്ഡം തോന്നുന്ന ഒരു വിഷയമാണ്.
ശിംശോന്റെ ചരിത്രം വായിക്കുമ്പോൾ ഏറ്റവും വലിയ ദണ്ഡം തോന്നുന്ന ഒരു വിഷയമാണ്.
പെലസ്കനെ തകർത്തിട്ട് ഇസ്രായേലിനെ ഉദ്ധരിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ,
ഫെലിസ്റ്റിനെ തകർത്തിട്ട് ഇസ്രായേലിനെ ഉദ്ധരിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ,
അവന്റെ ജീവിതം സൂക്ഷിക്കാനില്ല,
അവന്റെ ജീവിതം സൂക്ഷിക്കാനില്ല.
മൂന്ന്
ഭാഗത്തവൻ നഷ്ടം വരുത്തി,
അവന്റെ സ്വന്തം ജീവിതം ഛേദപ്പെട്ടു,
അവന്റെ സ്വന്തം ജീവിതം ഛേദപ്പെട്ടു,
അവന്റെ ജനത്തിന്റെ രക്ഷ അവൻ നഷ്ടപ്പെടുത്തി,
അവന്റെ ജനത്തിന്റെ രക്ഷ അവൻ നഷ്ടപ്പെടുത്തി,
അവന്റെ ദൈവത്തിന്റെ മഹത്വം അവൻ കവർന്നു,
അവന്റെ ദൈവത്തിന്റെ മഹത്വം അവൻ കവർന്നു കളഞ്ഞു.
ഈ ദുർഘട കാലഘട്ടത്തിൽ വലിയ പ്രയോജനം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് ഇന്ന് രാത്രി പറയുവാനുള്ളത് ശക്തന്മാരായിരിക്കുന്നതിന് വേണ്ടി വിശുദ്ധന്മാരായിരിക്കുക,
ശക്തന്മാരായിരിക്കുന്നതിന് വേണ്ടി വിശുദ്ധന്മാരായിരിക്കുക.
ശത്രു വലിയ ബലവാനായിരിക്കാൻ ഒരു സാധാരണക്കാരനെ ഉപയോഗിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്,
ശത്രു ബലവാനായിരിക്കാൻ ഒരു സാധാരണക്കാരനെ ഉപയോഗിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, പിന്നെയോ
അസാധാരണനെ കൈയിലെടുത്ത് ഉപയോഗിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്.
അസാധാരണക്കാരനെ കൈയിലെടുത്ത് ഉപയോഗിക്കാനാണ് ദൈവം. അതാണല്ലോ മോശയെക്കുറിച്ച് മുമ്പേ കേട്ടത്.
അങ്ങനത്തെ ഒരു പ്രവാചകനെ,
അങ്ങനത്തെ ഒരു പ്രവാചകനെ
ഞാൻ ഓർക്കുകയാണ്,
ഞാൻ ഓർക്കുകയാണ്.
ഇവിടെ ഒന്നോ രണ്ടോ പിള്ളേരും ഒരു ഭാര്യ ഉള്ള ഒരു കൊച്ചു വീട്ടില്,
ഒന്നോ രണ്ടോ മക്കളും ഒരു ഭാര്യ ഉള്ള ഒരു കൊച്ചു വീട്ടില്
എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ദേ കിടക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രകൃതിയാണ് നമ്മുടെ പുരുഷന്മാർക്കൊക്കെ.
എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ദേ കിടക്കുന്നു പറയുന്ന പ്രകൃതിയാണ് നമ്മുടെ പുരുഷന്മാർക്ക്.
ഇനിയും എന്നെ കൊണ്ടൊക്കത്തില്ല,
ഇനി എന്നെ കൊണ്ടൊക്കത്തില്ല.
എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക,
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക.
ഏകദേശം 37 ലക്ഷത്തോളം വരുമെന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ ടോട്ടൽ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്നേക്കാൻ.
ഏകദേശം 37 ലക്ഷത്തോളം വരുമെന്നാണ് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ആകെ കണക്ക്.
ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായപൂർത്തിയായ പുരുഷന്മാരും അടക്കം,
സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായപൂർത്തിയായ പുരുഷന്മാരടക്കം
ഇതിനെയെല്ലാം കൂടെ നയിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക്,
ഇതിനെയെല്ലാം കൂടെ നയിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക്
ഈ മോശയ്ക്കെതിരായിട്ട് എന്തെല്ലാം പറയുന്നുണ്ടെന്നറിയാം,
ഈ മോശയ്ക്കെതിരായിട്ട് എന്തെല്ലാം പറയുന്നുണ്ടെന്നറിയാമോ?
ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ നിങ്ങൾ വല്ലൊരു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു?
ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ നിങ്ങൾ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നേ?
മോശ പിന്നെ വളരെ നാൾ സഹിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞായിട്ട് വായിച്ചിട്ടുണ്ട്,
മോശ വളരെ നാൾ സഹിച്ചു ദൈവത്തോട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു.
ഞാൻ ഇതിനെല്ലാം കൂടെ വായിച്ചുകൊണ്ട് നടക്കാൻ ഇതിനെയെല്ലാം ഞാനാണോ പ്രസവിച്ചത് എന്ന് മാത്രം എനിക്ക് തോന്നിയത്,
ഞാൻ ഇതിനെയെല്ലാം വഹിച്ചതോടൊപ്പം ഞാനാണോ പ്രസവിച്ചതെന്ന് മാത്രം ദൈവത്തോട് ചോദിച്ചു.
നന്ദിയില്ലാത്ത ജനം,
നന്ദിയില്ലാത്ത ജനം,
പിറുപിറുക്കുന്ന ജനം,
പിറുപിറുക്കുന്ന ജനം,
ഹല്ലേലൂയ
ഹല്ലേലൂയ,
അനിഷ്ടം തോന്നുമ്പോൾ കല്ലെറിയാൻ തുടങ്ങുന്ന ജനം,
അനിഷ്ടം തോന്നുമ്പോൾ കല്ലെറിയാൻ തോന്നുന്ന ജനം,
എങ്കിലും ദൈവം ഇവരെ നല്ല ടെമ്പറിൽ പാകപ്പെടുത്തി എടുത്തത് കൊണ്ടാണ് ഇവൻ ഫിസ്കാർ കൊടുപിടി ഇങ്ങനെ നയിച്ചുകൊണ്ട് പോയത്.
ദൈവം നല്ല ശക്തിയിൽ പാകപ്പെട്ടി എടുത്തതുകൊണ്ടാണ് ഫിസ്കാർ വരെ ഇവരെ നയിച്ചുകൊണ്ട്
പോയത്. ആളുകളിൽ സാധാരണന്മാരെ കയ്യിലെടുത്ത് അസാധാരണന്മാരാക്കുവാൻ ആഗ്രഹിക്കുന്നു.
ദൈവം ഈ കാലത്ത് സാധാരണമാരെ കയ്യിലെടുത്ത് അസാധാരണമാരാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം,
ശത്രു വളരെ ഉഗ്രനായിരിക്കുമ്പോൾ,
ശത്രു വളരെ ഉഗ്രനായിരിക്കുമ്പോൾ,
ശത്രു വളരെ ഉഗ്രമായി പോരാടുമ്പോൾ,
ശത്രു വളരെ ഉഗ്രമായി പോരാടുമ്പോൾ,
അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ വിഷമ കാലഘട്ടങ്ങൾ വരുമ്പോൾ,
വിഷമ കാലഘട്ടങ്ങൾ വരുമ്പോൾ,
വീരന്മാരെ വാർത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു.
ദൈവത്തിന്റെ വീരന്മാരെ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു.
അവർ ദൈവത്തിന്റെ പ്രോസസ്സിൽ കൂടെ, ദൈവത്തിന്റെ പണിശാലയിൽ കൂടെ കയറി ഇറങ്ങിയവരായിരിക്കണം.
അവർ ദൈവത്തിന്റെ പണിശാലയിൽ കൂടെ കയറി ഇറങ്ങിയവരായിരിക്കണം.
ഞാൻ ഓർക്കുന്നു ഈ വളരെ അഭക്തിയുള്ളതായ ഒരു ഡ്രൈവ് പീരിയഡ് എന്ന് തന്നെ പറയാം. ഒരാത്മീയവും ഇല്ലാത്ത, ഒരു ഉണർവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് യോഹന്നാൻ സ്നാപകനെ കർത്താവ് അയച്ചത്.
ഒരാത്മീയ ഉണർവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചത്.
ആ മനുഷ്യനോളം വിലക്കിയും, അതായത് ലോക സുഖങ്ങളെ കുറിച്ചുള്ള താല്പര്യമില്ലാത്ത ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മുഖം നോക്കാതെ പറയാനും സാധിക്കൂ. ആ യോഗനാഥനാമനെ കുറിച്ച് ഒരു ഭാഗം തെളിവിച്ചിരിക്കുന്നത്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു,
ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്നാണ്.
അവനെ ഈ കൗൺസിൽ കൂടി പാസ്സാക്കി ചുമ്മാ വിട്ടതല്ല,
അവനെ കൗൺസിൽ കൂടി പാസ്സാക്കി ചുമ്മാ വിട്ടതല്ല.
പണ്ടൊരിക്കല് ആരാണ്ട് നാള് ഈ സുവിശേഷതയിലേക്ക് പോയതായിട്ട് കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെയാണ് എനിക്കറിയില്ല.
പണ്ടൊരാള് സുവിശേഷതയിലേക്കായിട്ട് പോയ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെയാണ്?
എന്നെ കൂടെ ഒരു സുവിശേഷകനായിട്ട് എടുക്കണമെന്നും പറഞ്ഞ് അതിന്റെ ചുമതലപ്പെട്ട ആളുകളുടെ അടുക്കൽ,
എന്നെ കൂടെ സുവിശേഷകനാക്കണമെന്ന് പറഞ്ഞ ചുമതലപ്പെട്ട ആളുകളുടെ അടുത്ത്.
അപ്പൊ ഇയാളുടെ ഈ രീതികളൊക്കെ കണ്ടപ്പോൾ ആ കർത്താവിന്റെ ദാസന്മാർക്ക് ഇയാൾക്ക് ഒരു ശരിയായ വിളിയില്ലെന്ന് ഒരു തോന്നലുണ്ടായി.
ഇയാളുടെ രീതികൾ കണ്ടപ്പോൾ കർത്താവിന്റെ ദാസന്മാർക്ക് തോന്നി ഇയാൾക്ക് ശരിയായ വിളിയില്ലെന്ന്.
അതുകൊണ്ട് ഇയാൾക്ക് ഒരു അല്പം കൂടെ സാവകാശം കൊടുക്കാമെന്ന് വിചാരിച്ച് അവരത്ര താല്പര്യം കാണിക്കില്ല.
ഇയാൾക്ക് അല്പം കൂടെ സാവകാശം കൊടുക്കാമെന്ന് വിചാരിച്ച് അത്ര താല്പര്യം കാണിക്കില്ല.
ഉടനെ ഇയാള് കോപിച്ചിട്ട് പറഞ്ഞു, എന്നെ സുവിശേഷതയിലേക്ക് എടുക്കുന്നെങ്കിൽ വേദം എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ അടുത്ത ദിവസം പട്ടാളത്തിൽ ആളെടുക്കുന്നുണ്ട്, ഞാൻ പോകും.
എന്നെ സുവിശേഷതയിലേക്ക് വേദം എടുക്കണം, അല്ലെങ്കിൽ പട്ടാളത്തിലേക്ക് അടുപ്പോൾ പോകും.
അപ്പൊ സുവിശേഷതയിലേക്ക് വിളിയത് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി.
അപ്പോൾ സുവിശേഷതയിലേക്ക് വിളികളാണെന്ന് മനസ്സിലായി.
ഞാൻ കാര്യം പറയാം മനുഷ്യനാൽ അയക്കപ്പെട്ടവരുമുണ്ട്,
ദൈവത്താൽ അയക്കപ്പെട്ടവരുമുണ്ട്.
മനുഷ്യരാൽ അയക്കപ്പെട്ടവരുടെ ലക്ഷണമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവരെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നത് ഈ ആടുകളുടെ ഇടയനല്ലാത്ത കൂലിക്കാരൻ, അവന്റെ ലക്ഷണം ചെന്നാ വരുമ്പോ ആടിന്റെ തലയ്ക്ക് കയറി അവനോട് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കും. ദൈവം നിയോഗിച്ച് അയച്ചവന്റെ ലക്ഷണങ്ങൾ കുറെയൊക്കെ എനിക്ക് പറയാം.
അവൻ
എപ്പോഴും ദൈവത്തിന്റെ ചേരിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു വിളി എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ ഇന്ന് രാത്രി എന്ന് പരിശോധിക്കാം. അങ്ങനെ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ഹി വിൽ ബി നെവർ റെസ്പെക്ട് ഓഫ് പേഴ്സൺസ്. അതൊരിക്കലും മനുഷ്യമുഖം നോക്കുന്നവനല്ല.
ദൈവത്താൽ വിളിക്കപ്പെട്ട ആളുകൾ ഒരിക്കലും മനുഷ്യമുഖം നോക്കുന്നതല്ല.
മോശ ദൈവത്താൽ അയക്കപ്പെട്ട ആളാണെന്നുള്ളതിന്റെ തെളിവ്,
ഒരു തെളിവ്
ഈ സീതാവലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ
കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി
ഈ കാളക്കുട്ടി എങ്ങനെയാണ് ഉണ്ടായതെന്ന് അന്വേഷിച്ചു. പക്ഷെ കോപിച്ച് പലകയൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ചോദിച്ചു യോശുവായോട് മറ്റും തിരക്കി ഇതെങ്ങനെ ഉണ്ടായത്. അപ്പോൾ അവന് മനസ്സിലായി ഇത് തന്റെ സഹോദരനായ അഹരോൻ വാർത്തു കൊടുത്തതാണ്.
അപ്പോൾ അവന് മനസ്സിലായി തന്റെ സഹോദരനായ അഹരോൻ വാർത്തു കൊടുത്തതാണ്.
നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം,
ദൈവത്താൽ
അയക്കപ്പെട്ട ഒരു മനുഷ്യനല്ലായിരുന്നെങ്കിലും
പക്ഷേ
അങ്ങോട്ട് മാറി നിന്ന് അഹരോനെ വിളിച്ചിട്ട്
അച്ചായ
ഇതിനകത്തുണ്ടെന്ന് ഇപ്പോഴാണല്ലോ എനിക്ക് മനസ്സിലായത്.
അച്ചായ ഇതിനകത്തുണ്ടെന്ന് ഇപ്പോഴാണല്ലോ എനിക്ക് മനസ്സിലായത്.
ഞാൻ ഒതുക്കി തീർത്തോ. അങ്ങനെയുള്ള രക്തബന്ധങ്ങളൊന്നും മോശയെ തടഞ്ഞു നിർത്തുന്നില്ല. കാരണം ദൈവത്തിന്റെ വക്താവായിട്ടാണ് അവർ നിൽക്കുന്നത്.
കാരണം ദൈവത്താൽ അയക്കപ്പെട്ട ഒരാളാണ് അവർ നിൽക്കുന്നത്.
അവരാ ജനത്തിന് തടവിൽ നിന്നുകൊണ്ട് അഹരോനോട് ചോദിച്ചത്.
ഭയങ്കര ചോദ്യമാണ്.
അഹരോനേ, നീ ഇവരെ കൊണ്ടിങ്ങനെ പാപം ചെയ്യിക്കത്തക്കവണ്ണം ഇവർ നിന്നോട് എന്തോ ദോഷം ചെയ്തു. അയ്യൻ ജേഷനോട് ചോദിക്കുക.
കാരണം
ദൈവത്തിന്റെ കർത്താവായിട്ടാണ് അവൻ സംസാരിക്കുന്നത്.
ആരും ദൈവ സഹായിക്കപ്പെട്ടവരായിട്ടാണ് അവൻ സംസാരിക്കുന്നത്.
ദൈവത്തിന് വേണ്ടി നേരെ പോകുവാൻ ആഗ്രഹിക്കുന്നവരെ,
ദൈവത്തിന് വേണ്ടി നേരെ പോകുവാൻ ആഗ്രഹിക്കുന്നവരെ,
മാനുഷികബന്ധങ്ങൾ കുമരിയായിട്ട് ചിന്തിക്കണം,
മാനുഷികബന്ധങ്ങൾ കുമരിയായി ചിന്തിക്കണം,
അയ്യോക്കബന്ധത്തിന് അപ്പത്തായി ചിന്തിക്കണം,
അയ്യോക്കബന്ധത്തിന് അപ്പത്തായി ചിന്തിക്കണം,
കുടുംബം എന്ന ബന്ധത്തിന് അപ്പത്തായി ചിന്തിക്കണം,
കുടുംബത്തിന് അപ്പുറമായി ചിന്തിക്കണം,
ദൈവത്തിന്റെ വക്താവായിരിക്കണം,
നീ ദൈവത്തായിരിക്കണം.
ഇനിയും ഈ കാളക്കുട്ടിയെ ഈ വന്ദിച്ചവരെ ശിക്ഷിക്കുന്ന ഭാഗം കൂടി എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുക.
കാളക്കുട്ടിയെ വന്ദിച്ചവരെ ശിക്ഷിക്കുന്ന ഭാഗം കൂടെ ചിന്തിക്കുക.
ഈ വിഗ്രഹത്തെ വന്ദിച്ചവരെല്ലാവരും ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്ന് മോശം പറഞ്ഞു.
ഈ വിഗ്രഹത്തെ വന്ദിച്ചവരെല്ലാം ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്ന് മോശം പറഞ്ഞു.
ആ സമയത്ത് അവരെ ശിക്ഷിക്കാൻ വേണ്ടി,
അവരെ ശിക്ഷിക്കാൻ വേണ്ടി
കുറെ ആളുകൾ മുന്നോട്ട് ചാടും,
കുറെ ആളുകൾ മുന്നോട്ട് ചാടുമെന്ന് അവരാരാണെന്ന് പറയാമോ?
ഈ ദേവി പുത്രന്മാർ അന്ന് തങ്ങളുടെ വാളുകൾ ഊരിയിട്ട് ഈ വിഗ്രഹത്തെ ആരാധിച്ച ആളുകളെ ഇങ്ങനെ വീശി അവരുടെ മേലെ വാള് പ്രയോഗിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു.
ദേവി പുത്രന്മാരുടെ വാളുകൾ ഊരി ഈ വിഗ്രഹത്തെ ആരാധിച്ചവരെ
വെട്ടിതാക്കുന്നു.
ഇന്ന്
വളരെ നാളുകൾ കഴിഞ്ഞ്
അന്ന് വളരെ നാളുകൾ കഴിഞ്ഞ്
മോശ 12 ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്ന ഭാഗത്ത്,
മോശ 12 ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്ന ഭാഗത്ത്
ഓരോ ഗോത്രത്തിന്റെയും പ്രവചനം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ,
ഓരോ ഗോത്രത്തിന്റെയും പ്രവചനം പറഞ്ഞു വരുമ്പോൾ
ലേവി ഗോത്രത്തെ കുറിച്ച് പറഞ്ഞത് കേൾക്കണോ?
ലേവി ഗോത്രത്തെ കുറിച്ച് പറഞ്ഞത് കേൾക്കണോ?
പണ്ട് യാക്കോബ് ആണെങ്കിൽ ലേവിക്ക് കനത്ത ശാപം കൊടുത്തിട്ടിരിക്കുക.
യാക്കോബ് ലേവിക്ക് കനത്ത ശാപം കൊടുത്തിട്ടിരിക്കുക.
ഇവരുടെ വാളുകൾ സാഹസത്തിന്റെ വാളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇവരുടെ വാളുകൾ സാഹസത്തിന്റെ വാളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ മോശം പറഞ്ഞത് അങ്ങനെയല്ല,
മോശം പറഞ്ഞത് അങ്ങനെയല്ല.
ലേവിയെ കുറിച്ച് പറഞ്ഞത്,
ലേവിയെ കുറിച്ച് പറഞ്ഞത്
നിന്റെ ഊറിയും തുമ്മിയും ഒക്കെ നിന്റെ ഭക്തന്റെ വക്കൽ ഇരിക്കുന്നു.
നിന്റെ ഊറിയും തുമ്മിയും ഒക്കെ നിന്റെ ഭക്തന്റെ വക്കൽ ഇരിക്കുന്നു.
നീ കനകജലത്തിന്റെ ചാരുകൾ പൊരുതിയോ?
നീ കനകജലത്തിന്റെ ചാരുകൾ പൊരുതിയോ?
അവന്റെ വക്കൽ തന്നെ,
അവന്റെ വക്കൽ തന്നെ.
ഇസ്രായേലിന് ശക്തങ്ങളും വിധികളും പഠിപ്പിക്കുവാൻ,
ഇസ്രായേലിന് ശക്തങ്ങളും വിധികളും പഠിപ്പിക്കുവാൻ
നിന്നെ നിയമിച്ചിരിക്കുന്നു,
നിന്നെ നിയമിച്ചിരിക്കുന്നു.
ആദ്യായ പ്രിവിലേജസ് പദവികളെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട്,
മുതലായ പദവികളെല്ലാം പറഞ്ഞിട്ട്
അതിന്റെ കാരണം പറഞ്ഞു കേൾക്കണോ?
അതിന്റെ കാരണം പറഞ്ഞു കേൾക്കണമോ?
അവിടെ വാങ്ങിക്കണം, ശ്രദ്ധിക്കണം,
അവിടെ വളരെ ശ്രദ്ധിക്കണം.
ഈ ലേവിയെ കുറിച്ച് ദൈവം പറഞ്ഞ കമന്റ്,
ഈ
അഭിനന്ദനം,
ഈ ലേവിയെ കുറിച്ച് ദൈവം പറഞ്ഞ അഭിനന്ദനം,
അപ്പനെയും അമ്മയെയും കുറിച്ച്,
അപ്പനെയും അമ്മയെയും കുറിച്ച്
ഞാനവരെ അറിഞ്ഞില്ല,
ഞാനവരെ അറിഞ്ഞില്ല.
സഹോദരന്മാരെ ആദരിച്ചില്ല,
സഹോദരന്മാരെ ആദരിച്ചില്ല.
സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല,
സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല.
അവർ നിന്റെ വചനം പ്രമാണിച്ചു,
അവർ നിന്റെ വചനം പ്രമാണിച്ചു.
ഇത് എപ്പോഴത്തെ കാര്യമാണെന്നറിയാമോ?
എപ്പോഴത്തെ കാര്യമാണെന്നറിയാമോ?
ഈ വിഗ്രഹാരാധികളെ വെട്ടുവാൻ വാളുമായിട്ട് ചാടിയപ്പോൾ,
ഈ വിഗ്രഹാരാധികളെ വെട്ടുവാൻ വാളുമായി ചാടിയപ്പോൾ
എന്നെ നിങ്ങളെ ആരും അങ്ങനെ നിയോഗിച്ചെങ്കിൽ,
എന്നെ നിങ്ങളെ ആരും നിയോഗിച്ചതെങ്കിൽ
ക്ഷമിക്കണം. നമ്മളൊരു തറോ സർ നല്ലൊരു പരിശോധന നടത്തിയത്,
നല്ലൊരു പരിശോധന നടത്തിയത്.
ആ നിൽക്കുന്ന കൂട്ടത്തിലെങ്ങാനും എന്റെ അപ്പനോ അമ്മയോ വല്ലതും ഉണ്ടോ?
ആ നിൽക്കുന്ന കൂട്ടത്തിൽ എന്റെ അപ്പനോ അമ്മയോ വല്ലതും ഉണ്ടോ?
ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തില്ല,
ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തില്ല.
ഞാൻ മാറിപ്പോവാം,
ഞാൻ മാറിപ്പോവാം.
എന്റെ സഹോദരന്മാരാരെങ്കിലും ആ ഗ്രൂപ്പിലുണ്ടോ?
എന്റെ സഹോദരന്മാരാരെങ്കിലും ആ ഗ്രൂപ്പിലുണ്ടോ?
മക്കളുണ്ടോ?
മക്കളുണ്ടോ?
ഈ ലേവ്യരങ്ങനല്ല,
ഈ ലേവ്യരങ്ങനല്ല.
അവര് നീതി നോക്കിപ്പാലായി മുന്നോട്ട് ചാടിയപ്പോൾ,
അവർ നീതി നോക്കിപ്പാലായി മുന്നോട്ട് ചാടിയപ്പോൾ
മാതാപിതാക്കന്മാരെന്നോ സഹോദരങ്ങളെന്നോ കുഞ്ഞുങ്ങളെന്നോ ഉള്ള യാതൊരു പരിഗണനയും കൂടാതെ,
മാതാപിതാക്കളെന്നോ സഹോദരങ്ങളെന്നോ കുഞ്ഞുങ്ങളെന്നോ യാതൊരു പരിഗണനയും കൂടാതെ
അവർ നോക്കിയപ്പോൾ,
അവർ നോക്കിയപ്പോൾ
രണ്ട് കൂട്ടം നേരത്തെ മാത്രമാണ് കണ്ടത്,
രണ്ട് കൂട്ടം നേരത്തെ മാത്രമാണ് കണ്ടത്.
ഒന്ന് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവർ,
ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവർ. മറ്റൊന്ന്
ദൈവത്തിന് വിപരീതമായി നിൽക്കുന്നവർ,
ദൈവത്തിന് വിപരീതമായി നിൽക്കുന്നവർ.
അങ്ങനെ ലോകത്തെ രണ്ട് ചേരിയായിട്ട് കാണുന്നവരാണ് ദൈവത്താൽ അയക്കപ്പെട്ടത്.
അങ്ങനെ ലോകത്തെ രണ്ട് ചേരിയായി കാണുന്നവരാണ് ദൈവത്താൽ
അയക്കപ്പെട്ടത്. അന്ന് ഒരിക്കൽ കർത്താവിന്റെ വസ്ത്രങ്ങൾ കേട്ടേച്ച് ചെറിയ ആളുകൾ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ചെലവ് ഹൃദയത്തിൽ പറയുന്നുണ്ട്.
അന്ന് കർത്താവിന്റെ വസ്ത്രങ്ങൾ കേട്ട് ചെറിയ ആളുകൾ പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിൽ പറയുന്നുണ്ട്.
ഇതൊരു കഠിനവാക്കാണ്, ഇങ്ങനത്തെ വർഷങ്ങളല്ലേ ഇന്ന് രാത്രി ഉദ്ദേശിച്ചു.
അയ്യോ, ഒരു കഠിനവാക്കാണ്, ഇങ്ങനത്തെ പ്രസംഗമല്ല ഇന്ന് രാത്രി ഉദ്ദേശിച്ചു.
ലോകാവസാനത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നുണ്ട്, ഇനിയുള്ള സമയം കൊണ്ട് ഇങ്ങനത്തെ പ്രസംഗമായിരിക്കും.
ലോകാവസാനത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നുണ്ട്, ഇനിയുള്ള സമയത്ത് ഇങ്ങനത്തെ പ്രസംഗമായിരിക്കും.
ഇനി പഴയ കഥകളോ ഒന്നാം പാഠമൊന്നും ആവർത്തിക്കാൻ നേരമില്ല,
ഇനി പഴയ കഥകളോ ഒന്നാം പാഠമോ ആവർത്തിക്കാൻ സമയമില്ല.
വിശുദ്ധ സംഘത്തിന് വിശുദ്ധീകരിപ്പാനും നീതിമാൻ അധികം നീതി ചെയ്യുവാനുള്ള
സമയമാണ്
സാത്താനോ സാത്താനോട് ഓർക്കലത്തിൽ അന്തിമ സമരം അതെ നടത്തുവാനുള്ള ദിവസങ്ങളാണ്.
സാത്താനോട് ഓർക്കലത്തിൽ അന്തിമ സമരം നടത്തുവാനുള്ള സമയമാണ്.
അതിനുവേണ്ടി ആദ്യമായി
ബുദ്ധിയെ സൂക്ഷിക്കുക.
ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ വന്നിട്ടിരിക്കുന്നത്.
ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ വന്നിട്ടിരിക്കുന്നത്.
സാത്താനോട് എതിർത്തിട്ട് ജനത്തെ രക്ഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ എന്റെ സന്ദേശം വീണ്ടും ആവർത്തിക്കുന്നു.
എന്റെ സന്ദേശം വീണ്ടും ആവർത്തിക്കുന്നു.
എങ്ങനെയെങ്കിലും കുറച്ച് ആരാധന നടത്തുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടി.
എങ്ങനെയെങ്കിലും കുറച്ച് ആരാധന നടത്തുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്.
ആ ഒപ്പിനിയോട് മിനഹാസിനോട് ചോദിച്ച് നിങ്ങൾ യാഗം കഴിക്കുന്ന കാര്യത്തിൽ വല്ല മുടക്കവും വരുത്തിയിട്ടുണ്ടോ?
ഒപ്പിനിയോട് മിനഹാസിനോട് ചോദിച്ച് യാഗം നടത്തുന്ന കാര്യത്തിൽ വല്ല മുടക്കവും വരുത്തിയിട്ടുണ്ടോ?
ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഞങ്ങൾ അവസരം കിട്ടുമ്പോഴെല്ലാം യാഗം കഴിക്കും.
ഞങ്ങൾ അവസരം കിട്ടുമ്പോഴെല്ലാം യാഗം കഴിക്കും.
എന്നിട്ട് എന്താ പിന്നെ ആ പോർക്കളത്തിൽ അങ്ങനെ സംഭവിച്ചത്?
എന്നിട്ട് എന്താണ് ആ പോർക്കളത്തിൽ അങ്ങനെ സംഭവിച്ചത്?
അതിന്റെ
കാരണം
ഞങ്ങൾ പാപത്തോടുകൂടി യാഗം കഴിച്ചതുകൊണ്ടാണ്.
ഞങ്ങൾ പാപത്തോടുകൂടി യാഗം കഴിച്ചതുകൊണ്ടാണ്.
എങ്ങനെയെങ്കിലും വ്യവസ്ഥ തെറ്റിച്ചുള്ള ഒരാരാധനയും തൃപ്തനാകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം.
എങ്ങനെയെങ്കിലും വ്യവസ്ഥ തെറ്റിച്ചുള്ള ഒരാരാധന തൃപ്തനാകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം.
പാപം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, പാപം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചാൽ, പാപം ചെയ്തുകൊണ്ട് വേദവത്താൻ വായിച്ചാൽ, പാപം ചെയ്തുകൊണ്ട് ആരാധിച്ചാൽ, പാപം ചെയ്തുകൊണ്ട് പരസ്യം നടത്തിയാൽ, പാപം ചെയ്തുകൊണ്ട് ലഘുലേഖനം ചെയ്താൽ ആ ശുശ്രൂഷം ദൈവത്തിന് ഇഷ്ടമല്ല.
പാപം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചാൽ, പാപം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, പാപം ചെയ്തുകൊണ്ട് ആരാധിച്ചാൽ ആ ശുശ്രൂഷകളൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല.
നിന്റെ പ്രിലിമിനറി പ്രൈമറി ക്വാളിഫിക്കേഷൻ ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധികൾ ദേഹവും ദേഹിയും ആത്മാവും വിശുദ്ധിയും സൂക്ഷിക്കുന്നതാണ്.
ഒന്നാമത്തെ യോഗ്യത ദേഹവും ദേഹി ആത്മാവും വിശുദ്ധിയും സൂക്ഷിക്കുന്നതാണ്.
തെറ്റിക്കുവാൻ, ഇതിനെ ചോർത്തിയെടുക്കുവാൻ, ഉൾമുറിയിൽ വെച്ചതിനെ ബലഹീനനാക്കുവാനാണ് സാത്താൻ പരിശ്രമിക്കുന്നത്.
ഇതിനെ ചോർത്തിയെടുക്കുവാൻ, ഉൾമുറിയിൽ വെച്ചതിനെ ബലഹീനാക്കുവാനാണ് സാത്താൻ ശ്രമിക്കുന്നത്.
ഉൾമുറിയിൽ സാത്താന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന ശിംശോനെ ദാഗോന് ക്ഷേത്രത്തിന്റെ കീഴിൽ ഒരു ദിവസം നീ തകർന്നു പോകും.
ഉൾമുറിയിൽ സാത്താന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന ശിംശോനെ ദാഗോന് ക്ഷേത്രത്തിൽ നീ ഒരു ദിവസം പോകേണ്ടി വരും.
ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്ന ദൂതാണ്.
ഇന്ന് രാത്രി ദൈവം എനിക്ക് പ്രത്യേകമായ കാലഘട്ടത്തിൽ
ശത്രുവിക്രനായി പ്രവർത്തിക്കുമ്പോൾ,
തന്ത്രങ്ങളും ആനന്ദം പ്രയോഗിക്കുമ്പോൾ
അവർ തീയമ്പുകളെ വർഷിക്കുമ്പോൾ സാധാരണക്കാരെ പോലെ ജീവിക്കുവാൻ ദൈവത്തിന്റെ വൈകൽ ഒരിക്കലും ഒരുമ്പടരുത്.
സാധാരണക്കാരെ പോലെ ജീവിക്കുവാൻ ദൈവത്തിന്റെ വൈകൽ ഒരുമ്പടരുത്.
പ്രിയരെ, സാത്താനെ ഏറ്റവും പേടിയുള്ള കാര്യം ഞാൻ തുറന്നു പറയാം.
സാത്താൻ ഏറ്റവും പേടിയുള്ള കാര്യം ഞാൻ തുറന്നു പറയാം.
ഒരു വലിയ മോടിയുള്ള മൈക്കിന്റെ മുന്നിലോട്ട് ഇങ്ങോട്ട് ഞാൻ 8 മൈല് ദൂരെ കേൾക്കത്തക്കൊന്ന് ഒറ്റ ഉണ്ടാക്കിയാലും സാത്താനോട് പേടിയില്ല.
ഞാൻ 8 മൈല് ദൂരത്തിൽ കേൾക്കത്തക്കരി ശബ്ദം ഉണ്ടാക്കിയാലും സാത്താനോട് വലിയ കാര്യമില്ല.
എന്തെല്ലാം ഞാൻ പ്രവർത്തിച്ചാലും അതുകൊണ്ട് സാത്താനെന്നെ ഭയപ്പെടുന്നില്ല. ദൈവത്തിന്റെ ദിവ്യ സ്വഭാവമാകുന്ന വിശുദ്ധി എന്നിലുണ്ടെങ്കിൽ സാത്താനെന്നെ ഭയമാണ്.
ദൈവത്തിന്റെ ദിവ്യ സ്വഭാവമാകുന്ന വിശുദ്ധി എന്നിലുണ്ടെങ്കിൽ സാത്താനെന്നെ ഭയമാണ്.
ഒരു വിശുദ്ധം പതുക്കെ വർത്താനം പറഞ്ഞാൽ മതി സാത്താൻ ഭയപ്പെടും.
ഒരു വിശുദ്ധൻ പതുക്കെ വർത്താനം പറഞ്ഞാൽ മതി സാത്താൻ ഭയപ്പെടും.
ഒരു ഭാവി ഉറക്കം പറഞ്ഞാലും സാത്താൻ പേടി.
ഒരു ഭാവി ഉറക്കം പറഞ്ഞാലും സാത്താൻ പേടിയില്ല.
ആരോഗ്യത്തിൽ ആളുകളിൽ ആവശ്യമായിരിക്കുന്നത് വിശുദ്ധിയെ നമ്മൾ പാടിയത് പോലെ തന്നെയാണ്. വിശുദ്ധിയെ തികക്കുന്നവരെയാണ്
ദൈവത്തിലെ കാര്യങ്ങൾ ആവശ്യമായിരിക്കുന്നത്. വിശുദ്ധിയെ
തികക്കുന്നവരെയാണ്. ഒറ്റ മനുഷ്യരെങ്കിലും യോഗനാസ്ഥാപകന്റെ മുമ്പിൽ നിന്നതായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
ഒറ്റ മനുഷ്യരെങ്കിലും യോഗനാസ്ഥാപകന്റെ മുമ്പിൽ നിന്നതായിട്ട് നിങ്ങൾ
വായിച്ചിട്ടുണ്ടോ? അല്ലെ, സമയം തികഞ്ഞപ്പോൾ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതല്ലാതെ അതിനു മുൻപ് അവന്റെ ശുശ്രൂഷകളിൽ ഒരൊറ്റ മനുഷ്യൻ അവന്റെ മുഖത്ത് നോക്കി നിന്നിട്ടില്ല.
അവന്റെ സമയം തികഞ്ഞപ്പോൾ ദൈവം ഏൽപ്പിച്ചു കൊടുത്തല്ലാതെ അവന്റെ ശുശ്രൂഷയുടെ മുമ്പിൽ ഒറ്റ മനുഷ്യരുന്നില്ല.
അങ്ങനെയാണ് ദൈവം പ്രത്യേക കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കുന്നവരൊക്കെ പ്രത്യേകതയുള്ളവരായി.
അതേ പ്രത്യേക കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കുന്നവരൊക്കെ പ്രത്യേകതയുള്ളവരായി.
ഞാൻ വേദവസ്ഥയിൽ ചില പ്രത്യേക കഥാപാത്രങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്.
വേദവസ്ഥയിലെ പ്രത്യേക കഥാപാത്രങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത്
നിങ്ങളും അതേപ്പറ്റി ചിന്തിക്കണം.
നിങ്ങളും അതേപ്പറ്റി ചിന്തിക്കണം.
യോശുവാ എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങളൊന്ന് പഠിക്കണം.
യോശുവാ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒന്ന് പഠിക്കണം.
ഇവരെ അഭിഷേകം ചെയ്ത് അങ്ങോട്ട് വിടുമ്പഴ കർത്താവ് പറഞ്ഞത്,
ഇവരെ അഭിഷേകം വിടുമ്പഴേ കർത്താവ് പറഞ്ഞത്,
അവന്റെ കയ്യിൽ കൊടുപ്പിക്കുന്ന ചാർത്ത് അധികാരപത്രം തന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ.
അവന്റെ കയ്യിൽ കൊടുപ്പിക്കുന്ന അധികാരപത്രം വായിച്ചാൽ
നിന്റെ ആയിഷ്ടാനത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുന്നു.
ആയിഷ്ടാനത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കില്ല. കാര്യം
കാരണം അത്രയേറെ എതിർപ്പുകളുടെ മുമ്പിലേക്കാണ് അവൻ പോകുന്നത്.
അത്രയേറെ എതിർപ്പുകളുടെ മുമ്പിലേക്കാണ് അവൻ പോകുന്നത്.
കാരാന്യ രാജാക്കന്മാരുടെ സഖ്യകക്ഷികളെ തകർക്കുവാനാണ് അവൻ പോകുന്നത്.
കാരാന്യ രാജാക്കന്മാരുടെ സഖ്യകക്ഷികളെ തകർക്കുവാനാണ് അവൻ പോകുന്നത്. ആരും
ദൈവം പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത്.
ദൈവം പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത്.
അങ്ങനെയുള്ള ഒരു ജയം നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആൾക്കാർ ഒരൊറ്റ മനുഷ്യൻ നിങ്ങളെ മുഖത്ത് നോക്കി നിങ്ങളെ നിങ്ങളെ പുച്ഛിക്കാതിരിക്കണമെങ്കിൽ
ആൾക്കാരത്തെ ഒരു മനുഷ്യൻ നിങ്ങളെ മുഖത്ത് നോക്കി നിങ്ങളെ പുച്ഛിക്കാതിരിക്കണമെങ്കിൽ
നിങ്ങൾ യോശുവായ പോലെ തീരുമാനം ഉൾമുറി ചെയ്യുന്നവരായിരിക്കണം.
യോശുവായ പോലെ തീരുമാനം ഉൾമുറി ചെയ്യുന്നവരായിരിക്കണം.
ആരും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയേ ദൈവത്തെ വ്യവസ്ഥ പ്രകാരം ആരാധിച്ച് ജീവിതം കാത്തു പോകുന്ന വ്യക്തിയുടെ മുമ്പിൽ സാത്താൻ ഒരുനാളും നിൽക്കയില്ല.
ജീവിതത്തെ ആരും കാത്ത് ആരാധിച്ചു പോകുന്ന വ്യക്തിയുടെ മുമ്പിൽ സാത്താൻ ഒരാൾക്ക് നിൽക്കയില്ല. ആരും
ഈ പട്ടിക മുന്നോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് പോകുവാൻ ഞാനധികം
നിൽക്കുന്നു. ഈ പട്ടിക മുന്നോട്ട് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
ഹല്ലേലൂയ. നമ്മുടെ ചരിത്രം മുന്നോട്ട് തിരിഞ്ഞാൽ വളരെ ഹാർഡ് ചേഞ്ച് വിഷമ കാലഘട്ടങ്ങൾ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
വളരെ വിഷമ കാലഘട്ടങ്ങൾ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
അവരൊരു കാലഘട്ടം ഞാൻ മുമ്പേ ഒന്ന് സൂചിപ്പിച്ചു. അതായത് ഇസ്രായേൽ മക്കള് മിസ്രയീമിൽ പോയി പാർക്കുന്നതായ കാലം.
അതിലൊരു വിഷമ കാലഘട്ടം മുമ്പേ സൂചിപ്പിച്ചു. ഇസ്രായേലിൽ മിസ്രയീമിൽ പോയി പാർത്ത കാലം.
ആ കാലത്തെക്കുറിച്ച് പറയുന്നത് മിസ്രയീമിൽ മന്ത്രവാദികളുണ്ടായിരുന്നു.
മന്ത്രവാദികളുണ്ടായിരുന്നു.
ഒരു പ്രശ്നമാണ്.
ഒരു പ്രശ്നമാണ്.
വേറൊന്ന് ആ മിസ്രയീമിൽ ഭയങ്കരമായ ക്ഷാമം, ഏഴ് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്ഷാമമുണ്ടായി.
ഇസ്രായേലിൽ ഏഴ് വർഷം നീണ്ടു നിൽക്കുന്ന ക്ഷാമം ഉണ്ടായി.
ചുരുക്കി പറഞ്ഞാൽ പ്രശ്നങ്ങളുടെ നടുവിലേക്കാണ് ദൈവം യോസേഫിനെ അയച്ചത്.
പ്രശ്നങ്ങളുടെ നടുവിലേക്കാണ് ദൈവം യോസേഫിനെ അയച്ചത്.
നമ്മളെ വല്ലവരെയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ കൊണ്ടിട്ടാൽ ഒന്നുകിൽ മന്ത്രവാദികളുടെ കൂടെ ചെയ്യും.
നമ്മളെ അങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിൽ കൊണ്ടിട്ട് ഒന്നുകിൽ മന്ത്രവാദികളുടെ കൂടെ ചെയ്യും.
അല്ലെ മന്ത്രവാദികളെ പേടിച്ച് അവിടുന്ന് എഴുതുന്നതിൽ പോകും.
അല്ലെ മന്ത്രവാദികളെ പേടിച്ച് ആ സ്ഥലത്ത് പോകും.
അല്ലെങ്കിൽ ക്ഷാമം, ഏഴ് വർഷത്തെ ക്ഷാമം അല്ലേ, നമ്മൾ അതിന്റെ ഒരു വീതം അനുഭവിച്ചുകൊണ്ട് അവിടെ കണ്ടു ചാകും.
നമ്മൾ അവിടുത്തെ വീതം അനുഭവിച്ചുകൊണ്ട് അവിടെ കണ്ടു ചാകും.
എന്നാ യൗസേപ്പ് എന്ന് പറയുന്ന ഒരുത്തനെ ഈ പ്രശ്നങ്ങളുടെ കാഴ്വരയാകുന്ന മിസ്രയീമിലേക്ക് അയച്ചതിനാൽ,
യോസേപ്പിലെ ഈ പ്രശ്നങ്ങൾ കാഴ്വരയാകുന്ന മിസ്രയീമിലേക്ക് അയച്ചതിനാൽ
അവിടുത്തെ മന്ത്രവാദികളെ പോലും ലജ്ജിപ്പിക്കത്തക്കവണ്ണം,
അവിടുത്തെ മന്ത്രവാദികളെ ലജ്ജിപ്പിക്കത്തക്കവണ്ണം
ദൈവിക ജ്ഞാനത്താലവൻ നിറഞ്ഞവനായിത്തീരും.
ദൈവിക ജ്ഞാനത്താലവൻ നിറഞ്ഞവനായിത്തീരും.
പ്രശ്നങ്ങളുടെ താഴ്വരയിൽ അവനെ ആക്കിയപ്പോൾ,
പ്രശ്നങ്ങളുടെ താഴ്വരയിൽ അവനെ ആക്കിയപ്പോൾ
അവൻ ആ പ്രശ്നങ്ങളെല്ലാം ഭംഗിയായിട്ട് വിശ്വസ്തനായി കൈകാര്യം ചെയ്ത് പരിഹരിച്ചു.
അവൻ ആ പ്രശ്നങ്ങളെല്ലാം വിശ്വസ്തനായി കൈകാര്യം ചെയ്ത് പരിഹരിച്ചു.
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വീരന്മാർ വെളിപ്പെടേണ്ടത്.
പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വീരന്മാർ വെളിപ്പെടേണ്ടത്.
ഈ നമ്മുടെ ആളുകളിൽ ഭൂരിപക്ഷം ആളുകൾക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ലോകത്ത് ജീവിക്കണമെന്നാണ്.
നമ്മുടെ ആളുകളിൽ ഭൂരിപക്ഷം ആളുകൾക്ക് പ്രശ്നമില്ലാത്ത ലോകത്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹം.
അതുകൊണ്ടല്ലേ വീട്ടിൽ എന്തെങ്കിലും ഒരു അല്പം പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മുടെ ചില സഹോദരിമാർ പറയുന്നത് ഇവിടുന്ന് വല്ലയിടത്ത് വന്ന് പോയാൽ മതിയായിരുന്നു.
വീട്ടിൽ ചെറിയ പ്രയാസം ഉണ്ടായാൽ നമ്മുടെ സഹോദരിമാർ പറയും ഇവിടുന്ന് വല്ലയിടത്ത് വന്ന് പോയാൽ മതിയായിരുന്നു.
പ്രശ്നങ്ങളില്ലാത്ത ലോകത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമാണ്.
പ്രശ്നങ്ങളില്ലാത്ത ലോകത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമാണ്.
എന്നാൽ കർത്താവ് അനുവദിക്കുന്നിടത്തോളം ഇവിടെ താമസിച്ച് ഈ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ നോക്കുക.
കർത്താവ് അനുവദിക്കുന്നിടത്തോളം ഇവിടെ താമസിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക.
വീരന്മാരെ ആക്കിയിരിക്കുന്നത് വിഷമഘട്ടങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ്.
വീരന്മാരെ നീ ആക്കിയിരിക്കുന്നത് വിഷമഘട്ടങ്ങളെ തരണം ചെയ്യുവാനാണ്.
യൗസേപ്പ് മിസ്രയീമിൽ വിജയിച്ചു.
യൗസേപ്പ് മിസ്രയീമിൽ വിജയിച്ചു.
ഒടുവിൽ തന്റെ ജനത്തിന് പുറപ്പെടുവാനുള്ള സന്ദേശം വരെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവർ തന്റെ പിതാക്കന്മാരോട്
ചേർന്ന് തന്റെ ജനത്തെ പുറപ്പെടുവാനുള്ള സന്ദേശം പറഞ്ഞു യോസേപ്പിന്റെ പിതാക്കന്മാരോട്
ചേർന്ന്. ഇനി ഒരു വലിയ കാലഘട്ടത്തെ കുറിച്ചുള്ള സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു.
ഒരു വലിയ കാലഘട്ടത്തെ കുറിച്ച് സൂചിപ്പിച്ച് പ്രസംഗം നിർത്തുന്നു.
ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ബാബിലോൺ പ്രവാസകാലം.
ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ കാലഘട്ടമായിരുന്നു ബാബിലോൺ പ്രവാസകാലം.
ഏത് കാലഘട്ടത്തിലുമുണ്ട് ഈ ദൈവമക്കളിൽ പല ഇനക്കാർ.
ഏത് കാലഘട്ടത്തിലുമുണ്ട് ദൈവമക്കളിൽ പല ഇനക്കാർ.
ഈ ബാബിലോൺ പ്രവാസകാലത്ത് നിങ്ങൾ നോക്കാമെങ്കിൽ കാണാം ഭൂരിപക്ഷം ആളുകൾ ഇസ്രായേൽ മക്കൾ അവിടെ കേബാർ നദിയുടെ നീരത്തും വെച്ചും അഭയാർത്ഥി ക്യാമ്പിൽ ഇങ്ങനെ കുടിച്ചു വെച്ചിട്ട് താമസിക്കും.
ബാബിലോൺ പ്രവാസത്തേക്ക് നോക്കിയാൽ കാണാം ഭൂരിപക്ഷം ഇസ്രായേലിൽ കേബാർ നദിയിലേക്ക് കിടക്കുന്നത് കാണാൻ കഴിയും.
അവരെക്കുറിച്ച് അവർ തന്നെ പറയുന്നെങ്ങനെയാണല്ലോ
യെരുശലേമേ
ബാബിലോൺ നദിയുടെ തീരത്തിൽ കിടന്നുകൊണ്ട് അവർ പറയുന്നു.
ബാബിലോൺ നദിയുടെ തീരത്തിൽ
ഞങ്ങൾ മറന്നുപോയാൽ ഞങ്ങളുടെ വലങ്കൈ മറന്നതുപോലെ ആകട്ടെ. എന്നൊക്കെ യെരുശലേമിനോട് ബന്ധത്തിലാണ് ഇവരെ സംസാരിക്കുന്നത്.
യെരുശലേമിനുള്ള ബന്ധത്തിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത്.
എന്നാൽ ഇവരെക്കുറിച്ച് ദൈവം രസക്കിയായി ന്യായത്തപ്പോൾ പറഞ്ഞത് കേൾക്കണോ?
മനുഷ്യപുത്ര
അവര് മത്സര ഗൃഹമല്ലോ.
മത്സര ഗൃഹമല്ലോ.
നീ നിന്നെ കുറിച്ച് ശരി, ദൈവം നിന്നെ കുറിച്ച് പറയുന്നതാണ് ശരി,
നീ നിന്നെ കുറിച്ച് പറയുന്നതല്ല ശരി, ദൈവം നിന്നെ കുറിച്ച് പറയുന്നതാണ് ശരി.
മത്സരഗൃഹമേ,
മത്സരഗൃഹമേ,
അവിടെ കിടന്നുകൊണ്ട് മത്സരഗൃഹമായിട്ട് ദൈവത്തെ ആരാധിക്കാതെ പിറുവിറുത്ത് കഴിഞ്ഞു കൂടുമ്പോൾ,
ദൈവത്തോട് മത്സരിച്ച് പിറുവിറുത്ത് കഴിഞ്ഞു കൂടുമ്പോൾ,
ഞാൻ തുറന്നു പറയാം,
തുറന്നു പറയാം,
ഈ മത്സരഗൃഹത്തിന്റെ മാതൃകയില് എത്ര നാളുടെ കഴിഞ്ഞുകൂടിയാലും ഈ ബാബിലോൺ പ്രവാസത്തിന്റെ ഈ പടുകുഴിയിൽ നിന്ന് കരകയറത്തില്ല.
മത്സരഗൃഹത്തിന്റെ മാതൃകയിൽ ഇവിടെ കഴിഞ്ഞുകൂടിയാലും ഈ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് കരകയറുന്നില്ല.
എന്നാൽ ബാബിലോൺ പ്രവാസം മാറ്റിയെടുത്തതായ ചില വിശുദ്ധന്മാരുടെ പേരുകൾ ഞാൻ കമ്പിവാക്കുന്ന പോലെ പറയട്ടെ.
ബാബിലോൺ പ്രവാസം മാറ്റിയെടുത്ത ചില വിശുദ്ധന്മാരുടെ പേരുകൾ പറയുന്നത് പറയട്ടെ.
ഒന്ന്,
ഒന്ന്,
കാവൻ പുരമുറ്റത്ത് പാർത്ത കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വൃദ്ധനായ ഹെരമ്യാവ്.
ഒന്ന്, കാവൽപ്പുരമുറ്റത്ത് പാർത്തുകൊണ്ട് ജനത്തിനു വേണ്ടി കരുണായ ഹെരമ്യാവ്.
ബാബിലോൺ കൊട്ടാരത്തിൽ പാർത്തുകൊണ്ട് ഉദ്യോഗത്തെക്കാളധികം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ.
ബാബിലോൺ കൊട്ടാരത്തിൽ പാർത്തുകൊണ്ട് ഉദ്യോഗത്തെക്കാളധികമായ പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ.
ദാനിയേലിന്റെ ജോലി എന്താണെന്ന് ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് വായിച്ചു നോക്കി.
ദാനിയേലിന്റെ ജോലി എന്താണെന്ന് തിരുവനന്തപുരത്ത് നിന്ന് വായിച്ചു
നോക്കി. അന്നാൾ പറഞ്ഞ പോലെ കടുവ് വ്യവസായ സംഘത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ഒന്നുമല്ല,
കടുവ വ്യവസായ സംഘത്തിന്റെ
അസിസ്റ്റന്റ്
സെക്രട്ടറി ഒന്നുമല്ല.
അവിടുത്തെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെ കൂടിയ അവരെല്ലാ ക്യാബിനറ്റിന്റെ മന്ത്രി സഭയുടെ ഏറ്റവും ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കാവുന്ന ആളായിട്ടാ ദാനിയേലിനെ അവിടെ എനിക്ക് മനസ്സിലായത്.
ആ രാജ്യത്തെ ഏറ്റവും മുഖ്യമന്ത്രി എന്ന് വിളിക്കാവുന്ന സ്ഥാനത്താണ് ദാനിയേലിനെ എനിക്ക് മനസ്സിലായത്.
എന്നിട്ടും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നതിനും തടസ്സമില്ല. തടസ്സം എന്ന് പറഞ്ഞാൽ സമയക്കുറവില്ല, ഇഷ്ടം പോലും സമയമുണ്ട്, പാടാൻ സമയമുണ്ട്, ദൈവത്തിന് ഹൃദയം പകരാൻ സമയമുണ്ട്, കൂട്ടായ്മക്കാരാകുന്ന ചന്ദ്രക്കിനെയും മേശക്കിനെയും കാണാൻ പോകാൻ സമയമുണ്ട്. അതിനൊക്കെ മനസ്സുള്ളവരും സമയവും
ദാനിയേലിനെ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും പാടുവാനും ഒക്കെ സമയമുണ്ട്.
ഇവിടെ ചില ആളുകൾ പറയുന്നത് പണ്ട് കർത്താവ് രാജപുത്രന്റെ കല്യാണ സത്യയുടെ കാര്യം പറഞ്ഞപോലെ എന്തുവാ കല്യാണത്തിന് വരാനും ചോദിച്ചപ്പോ ഞാൻ കല്യാണം കഴിച്ചിരിക്കുക, അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് വരാനൊക്കെ തന്നെ നൃത്തം പറഞ്ഞപോലെ.
ഇവിടെ ചില ആളുകൾ പറയുന്നത് രാജപുത്രൻ പറഞ്ഞതുപോലെയാണ്, ഞാൻ കല്യാണം
രാജപുത്രന്റെ കല്യാണ സത്യക്ക് വേണ്ടി രാജാവിന് സ്വയംമാരെ വിളിച്ചപ്പോ,
രാജപുത്രന്റെ കല്യാണ സത്യക്ക് വേണ്ടി രാജാവിന് സ്വയംമാരെ വിളിച്ചപ്പോൾ
ഒരുത്തം പറഞ്ഞതാ,
ഒരുത്തം പറഞ്ഞതാണ്
എനിക്കിപ്പോ വരാനൊക്കത്തില്ല, കല്യാണം കഴിച്ചിരിക്കുക,
എനിക്കിപ്പോൾ വരാനൊക്കത്തില്ല, കല്യാണം കഴിച്ചിരിക്കാറ്,
മുടം തന്നെയായ
മുടം
തന്നെയായ ബാബിലോൺ സാമ്രാജ്യത്തിന് മുഴുവൻ ഭരണസാരത്വവും,
ബാബിലോൺ സാമ്രാജ്യത്തിന് മുഴുവൻ ഭരണസാരത്വവും
തന്റെ പേരുണ്ടായിരിക്കേ,
തന്റെ പേരുണ്ടായിരിക്കേ,
ഞാനിതിനെ പ്രാർത്ഥിക്കാൻ സമയമുണ്ട്,
ഭാവിയിലെ പ്രാർത്ഥിപ്പാൻ സമയമുണ്ട്.
ഈ രോഗം നിനക്ക് സമയം തരികയല്ല, ഒരിക്കലും തരത്തില്ല കേട്ടോ,
ഈ എത്തിക്കണം, ഈ രോഗം നിനക്ക് ഒരിക്കലും സമയം തരത്തില്ല, പറ്റിയ കാത്തുമാർ സമയം എടുക്കണം.
ഇന്ന് ഒരു കൊച്ചുദ്യോഗം ഉണ്ടെങ്കിൽ അതിനകത്ത് പ്രാർത്ഥിക്കാൻ സമയമില്ല,
ഇന്നൊരു ചെറിയ ഉദ്യോഗം ഉണ്ടെങ്കിൽ അതിനകത്ത് പ്രാർത്ഥിക്കാൻ സമയമില്ല. എന്നാൽ
ആ എത്യോപ്യ രാജ്യത്തിലെ വലിയ എത്യോപ്യ രാജ്യത്തിലെ ധനകാര്യം കൊണ്ടിരിക്കുന്നത് വേദവസ്തകം വായിച്ചുകൊണ്ട് മണിക്കൂറുകൾ ചെലവഴിക്കുവാൻ സമയമുണ്ട്.
ആ എത്യോപ്യ രാജ്യത്തിലെ വലിയ ഉദ്യോഗസ്ഥരെ വേദവസ്തകം വായിക്കാൻ മണിക്കൂറുകൾ സമയമുണ്ട്.
നീ വെറുതെ മുടന്ന ന്യായമെന്ന് പറയരുത്,
വെറുതെ മുടന്ന ന്യായമെന്ന് പറയരുത്,
നീ ഓർക്കാത്ത സമയത്ത് നിന്റെ ആയുസ് പുതപോലെ മാറിപ്പോകും,
നീ ഓർക്കാത്ത സമയത്ത് നിന്റെ ആയുസ് പുതപോലെ മാറിപ്പോകും,
നിനയാത്ത നേരത്ത് മരണം വന്നതിന്റെ മൂടും,
നിനയാത്ത നേരത്ത് മരണം വന്നതിന്റെ മൂടും.
ഒരു ദിവസം വലിയ പൊട്ടിച്ചിരിയും റേഡിയോ സംഗീതവുമായിട്ട് കഴിയുന്ന ആ നിന്റെ വീട്ടിൽ ഒരു ദിവസം ശാസ്ത്രീയ നിശബ്ദതയിൽ കൂട്ടം നിലവിളി മുഴങ്ങും,
ഒരു ദിവസം നിന്റെ വീട്ടിൽ പൊട്ടിച്ചിരിയും സന്തോഷമായ കഴിഞ്ഞ വീട്ടിൽ വിലാപത്തിന്റേതായ
ശബ്ദമുണ്ടാകും. യാഥാർത്ഥ്യങ്ങളുമായിട്ട് നീ ഒരു ദിവസം കൂട്ടിമുട്ടും,
യാഥാർത്ഥ്യങ്ങളുമായി ഒരു ദിവസം കൂട്ടിമുട്ടും.
എത്ര ആൾ കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ,
എത്ര ആൾ കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ,
എല്ലാ വർഗത്തും അറിയാത്തവരെ പോലെ,
എല്ലാ
ഈ ജീവിതം മതിയാക്കുക,
എല്ലാ വർഗത്തും അറിയാത്തവരെ പോലെ ജീവിക്കുന്ന ജീവിതം മതിയാക്കുക.
ആദ്യ ടൈംസ് പെരിലസ് ടൈംസ് ഭയങ്കര സമയങ്ങൾ വരുവാൻ നോക്കുകയാണ്,
ഭയങ്കര സമയങ്ങളിന് മുമ്പിൽ വരുവാൻ നോക്കുകയാണ്.
അതിനുണ്ടായിട്ട് നീ ദൈവത്തിൽ നിന്നെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ,
അതിനു മുമ്പായിട്ട് നിന്നെ തന്നെ നിന്റെ ജീവിതത്തെ സൂക്ഷിപ്പാൻ,
നീ വളർച്ച പ്രാപിപ്പാൻ,
നീ വളർച്ച പ്രാപിപ്പാൻ,
വരുവാളുടെ കോപത്തിൽ ഒഴിഞ്ഞു പോകുക,
വരുവാളുടെ കോപത്തിൽ ഒഴിഞ്ഞു പോകുക,
ഈ കേൾക്കുന്ന വലനങ്ങളുടെ മുമ്പിൽ നിന്നെ തന്നെ നീ താഴ്വരോട് സമർപ്പിക്കുക,
ഈ കേൾക്കുന്ന വലനങ്ങളുടെ മുമ്പാകെ നിന്നെ തന്നെ രാജ്യം സമർപ്പിക്കുക.
വൈഷമ്യകാലത്ത് വിജയിച്ച മോശയെ പോലെ,
വൈഷമ്യകാലത്ത് വിജയിച്ച മോശയെ പോലെ,
ഇസ്രായേലിലെ പ്രശ്നങ്ങളുടെ നടുവിൽ ജയിച്ച യോസേഫിനെ പോലെ,
ഇസ്രായേലിലെ പ്രശ്നങ്ങളുടെ നടുവിൽ ജയിച്ച യോസേഫിനെ പോലെ,
ബാബിലോൺ പ്രവാസത്തിന്റെ മധ്യത്തിൽ അതെ അതെ സ ശത്രുരാജ്യത്തിലും നിയമങ്ങൾ നടുവിൽ വിജയിച്ചതായ ദാനിയേലിനെ പോലെ, അനുതാപമില്ലാത്ത തലമുറയുടെ നടുവിൽ ചലനമുണ്ടാക്കിയ യോഗനാഥ സ്വാമിനെ പോലെ,
അനുതാപമില്ലാത്ത തലമുറയുടെ നടുവിൽ ചലനമുണ്ടാക്കിയ യോഗനാഥ സ്വാമിനെ പോലെ,
നീ പ്രതിബന്ധങ്ങൾ കണ്ട് കുലുങ്ങാതെ,
സാഹചര്യങ്ങളിൽ
അലിഞ്ഞു പോകാതെ,
സാഹചര്യങ്ങളിൽ അലിഞ്ഞു പോകാതെ,
സാഹചര്യങ്ങളെ ഉണർത്തിക്കൊണ്ട്,
സാഹചര്യങ്ങളെ ഉണർത്തിക്കൊണ്ട്,
സാഹചര്യങ്ങളെ ഇളക്കിക്കൊണ്ട്,
സാഹചര്യങ്ങളെ ഇളക്കിക്കൊണ്ട്,
ഭരണസ്ഥിതികളെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട്,
ഭരണസ്ഥിതികളെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട്,
ഒരു പുതിയ യുഗം സൃഷ്ടിക്കുന്നവരായിട്ട്,
ഒരു പുതിയ യുഗം സൃഷ്ടിക്കുന്നവരായിട്ട്,
ഇന്ന് രാത്രി ആയിരത്തി രണ്ടിന് സർവശക്തന്റെ കരങ്ങളിലേക്ക്
സർവശക്തന്റെ കരങ്ങളിലെ സമർപ്പിക്കുക.
എല്ലാ തലകളെ തലകളെ
നമുക്ക്
പ്രാർത്ഥിക്കാം.
Thank you for listening to this.